You feel good. You're that. That's good.
ഇത് ഞാൻ എല്ലായ്പ്പോഴും ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതുപോലെയാകുന്നു. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് ദാവീദാണ് ഒരിക്കൽ ഈ പ്രസ്താവന നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹോവയുടെ ആലയത്തിലും മെച്ചപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഇന്ന് രാത്രിയിൽ നമുക്ക് ജോർജിയയിൽ നിന്നും കുറച്ച് സ്നേഹിതർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഒരുപക്ഷെ അവർ ഉച്ചഭക്ഷണത്തിന് ശേഷം രാത്രിയിൽ തിരികെ യാത്രയിലാകുന്നതാണ്. കൂടാതെ ദൂരെ നിന്നും വന്നിട്ടുള്ളവരിൽ ചിലർ ഇവിടെ താമസിക്കുന്നതാണെന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങളുടെ പക്കലുള്ള താമസ സൗകര്യങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. അതിനുശേഷം ബുധനാഴ്ച രാത്രിയിൽ നാം ഈ വിഷയത്തെ തുടർന്ന് പഠിക്കുകയും കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞായറാഴ്ച വീണ്ടും ചെയ്യുന്നതാണ്. അതിനുശേഷം 6-ാം തീയതി ചട്ടാക്ക് വയൽ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് അവധി ദിവസങ്ങൾ അതിനനുസരിച്ച് സൌകര്യപ്പെടുത്തിയിരിക്കുന്ന നാം എല്ലാവരും ഒരു മഹത്വവും അത്ഭുതകരവുമായ സമയത്തെ ചട്ടാക്കുവയിൽ പ്രതീക്ഷിക്കുന്നു. അവിടെ നമുക്ക് എല്ലായ്പ്പോഴും ഒരത്ഭുതകരമായ സമയമാണ് ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും അത്രയും അധികം ആൾത്തിരക്ക് നമുക്കുണ്ടായിട്ടില്ല. അവിടെ നമുക്ക് 10,000-ത്തോളം പേരെ പ്രയാസമില്ലാതെ ഇരുത്തുവാൻ കഴിയുമെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം 7,000 പേരോ മറ്റോ ഉണ്ടായിരുന്നതായി ഞാൻ ഊഹിക്കുന്നു. ആ സ്ഥലം മുഴുവൻ തിങ്ങി നിറഞ്ഞിരുന്നു. എന്നാൽ നിൽക്കുന്നതിനായി ധാരാളം സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ഇരിപ്പിട സൗകര്യങ്ങൾ പുറത്തുവരെ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നാം അതിനുവേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷകരായ വളരെയധികം സഹോദരന്മാരെ കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർക്കാൻ കഴിയുന്നില്ല. അത് മിഷനറി പ്രവർത്തനത്തിലുള്ള സഹോദരൻ ഹ്യൂംസ് ആകുന്നു. അത് സഹോദരി ഹ്യൂംസ് അല്ലേ അവിടെ കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുന്നത്? ഒരു മിഷനറി പ്രവർത്തകരായ അവർ നമ്മുടെ ഇടയിലായിരിക്കുന്നതിൽ നാം സന്തോഷിക്കുന്നു. കൂടാതെ സഹോദരൻ പാറ്റും സഹോദരൻ ഡാൽട്ടണും സഹോദരൻ ബീലറും അങ്ങനെ വളരെ പേരാകുന്നു. കുറച്ചുനേരം മുമ്പ് സഹോദരൻ കൊളിൻസിനെ ഞാൻ കണ്ടിരുന്നു. ഓ, ഇവരെല്ലാവരെയും കൂടി വിളിക്കുന്നത് ഒരുവിധം കഠിനമായിരിക്കും. എന്നാൽ യഹോവയുടെ ആലയത്തിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളായിരിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. എന്റെ പിന്നിലായിരിക്കുന്ന ഈ വിലയേറിയ സഹോദരനായ സഹോദരൻ നെവിൽ ഞാൻ തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നതാണ്. ചാർലി, നിന്നെ കാണുന്നതിലും കൂടാതെ സഹോദരൻ നെല്ലി കുഞ്ഞുങ്ങളോടൊപ്പമായി ഇന്ന് രാത്രിയിൽ ഇവിടെ കാണുന്നതിലും സന്തോഷിക്കുന്നു. ഇത് ബൈബിൾ അധ്യയനമാണ്. ഇത് കുറച്ച് അതെ സഹോദരൻ വെൽഷ്, ഞാൻ നിങ്ങളെ നോക്കിയായിരുന്നു. നിങ്ങൾ പിന്നിലായി ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. ബൈബിൾ അധ്യയനം സാധാരണയായി ഒരുവിധം വിശ്വാസപാതകമായതുപോലെ ആയിട്ട് അത് മഞ്ഞുപാളികൾ നടക്കുന്നത് പോലെയെന്ന് നാം അതിനെ വിളിക്കാറുള്ളത് പോലെയാണ്. എന്നാൽ ഈ സമയത്ത് ഈ സ്ഥാനത്ത് അതിനെക്കുറിച്ച് നമുക്ക് അതുപോലെ തോന്നിയേക്കാം. എന്നാൽ അത് സഭയെ ക്രിസ്തുയേശുവിൽ നാം എന്താണെന്നുള്ളതിന്റെ ഒരു പൂർണമായ അറിവിൽ സ്ഥാനപ്പെടുത്തുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രസംഗിക്കുന്നത് ഒരത്ഭുതകരമായ കാര്യമാണെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കും. എന്നാൽ സഹോദരൻ ബീലർ, അധ്യയനം വിശേഷിച്ചും സഭയ്ക്ക് വേണ്ടി അതിനും അപ്പുറത്തായി പോകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ സുവിശേഷ പ്രസംഗം ഒരു പാപിയെ സാധാരണയായി വചനത്താലുള്ള ശിക്ഷാവിധിയുടെ കീഴിൽ കൊണ്ടുവരുന്നു. എന്നാൽ അധ്യയനം ഒരു മനുഷ്യനെ അവൻ എന്താണോ ആ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നു. നാം എന്താകുന്നുവെന്ന് സുനിശ്ചിതമായി നമുക്കറിയാൻ കഴിയാതെ നമുക്കൊരിക്കലും ശരിയായി വിശ്വസിക്കാൻ സാധ്യമാകുന്നതല്ല. ഈ മനോഹര ദേശമായ അമേരിക്ക എന്നെ ഈ ദേശത്തിന്റെ സ്ഥാനപതിയായി റഷ്യയിലേക്ക് അയക്കുകയാണെന്നിരിക്കട്ടെ. അവർ എന്നെ ഔദ്യോഗികമായി റഷ്യയിലേക്ക് അയക്കുകയാണെങ്കിൽ അമേരിക്കയുടെ മുഴുവൻ ശക്തിയും എന്റെ പിന്നിലായിരിക്കും. ഞാനൊരു സ്ഥാനപതിയായി തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ വാക്കുകൾ അമേരിക്കയുടെ വാക്കുകൾ പോലെ തന്നെയായിരിക്കും. എങ്കിൽ ദൈവം നമ്മെ അവന്റെ സ്ഥാനപതികളായി അയക്കുകയാണെങ്കിൽ സ്വർഗത്തിലുള്ള സകല ശക്തിയും ദൈവം മുഴുവനായും അവന്റെ സകല ദൂതന്മാരും അവന്റെ സകല ശക്തിയും നാം ശരിയായ രീതിയിൽ നിയോഗിക്കപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ട ദൂതന്മാരാണെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് പിന്നിലായി അവന്റെ സകല ശക്തിയും നിലകൊള്ളുന്നതാണ്. ദൈവത്തിന് തന്റെ വചനത്തെ ആദരിക്കേണ്ടതാകുന്നു.
Or he has so solemnly written that whatever,
കാരണം അവൻ ഗംഭീരതയോടെ തന്റെ വചനത്തിൽ നിങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടിപ്പെട്ടിരിക്കുമെന്നും
whatever you lose on earth that will I lose,
നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും അഴിക്കപ്പെടുമെന്നും സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാനിതാ നിനക്ക് തരുന്നുവെന്നും എഴുതിയിരിക്കുന്നു. ഓ, അത്രയും മഹത്തായ വാഗ്ദത്തങ്ങൾ അവൻ സഭയ്ക്ക് നൽകിയിരിക്കുന്നു.
After the other day of many of you I suppose are here this morning to hear as I try to
ഇവിടെയുള്ള നിങ്ങളിൽ പലരും ഇന്ന് രാവിലെ സമയം എന്റെ എളിയതും സാധാരണവുമായ രീതിയിൽ കൂടി കഴിഞ്ഞ ദിവസം ഞാൻ സ്വർഗത്തെക്കുറിച്ച് കണ്ട എന്റെ ദർശനത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ദൈവം അവരോട് പറഞ്ഞതിന് വിപരീതമായി ആരെങ്കിലും എന്തെങ്കിലും എന്നോട് പറഞ്ഞാലും ഞാൻ ഒരിക്കലും യാതൊരു കാരണവശാലും സംശയിക്കാൻ ശ്രമിക്കുകയില്ല. അത് തിരുവഴുത്തിൽ കണ്ടില്ലെങ്കിൽ തന്നെയും ഞാനത് വിശ്വസിക്കുകയും ആ സഹോദരന്മാരുടെ വാക്കുകൾ ഞാനിപ്പോഴും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ബൈബിളിനോടൊപ്പം തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതൊരുപക്ഷെ സഹോദരന്മാർ മറ്റേതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ട് അത് ചെറുതായൊന്ന് മിശ്രിതമായിട്ടുണ്ടാകാം. എന്നാൽ ഞാനതിപ്പോഴും വിശ്വസിക്കുന്നു. എന്നിരിക്കലും ഞാൻ അദ്ദേഹത്തെ എന്റെ സഹോദരനായി തന്നെ വിശ്വസിക്കും. എന്റെ ഹൃദയത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നതായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ എന്റെ മുമ്പോട്ടുള്ള ജീവിതകാലത്ത് അതെന്നെ വിട്ടുമാറുകയും ചെയ്യില്ലെന്ന് ഞാൻ ആശിക്കുന്നു. അത് കഴിഞ്ഞ ഞായറാഴ്ച എന്താണ് സംഭവിച്ചത് അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന കാര്യമാണ്. അതെന്റെ ജീവിതത്തിൽ എന്തോ ചെയ്തിട്ട് എന്റെ ജീവിതത്തെ പരിവർത്തനം ചെയ്തിരിക്കുന്നു. എനിക്ക് ഭയമില്ല. മരണത്തോട് എനിക്ക് ഒട്ടും തന്നെ ഭയമില്ല. മരണത്തിൽ യാതൊരു ഭയവുമില്ല. നിങ്ങളത് മനസ്സിലാക്കിയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയുമാകുന്നില്ല. അതറിയുന്നതിനുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കണം. കാരണം അത് വിശദീകരിക്കുന്നതിന് യാതൊരു വഴിയുമില്ല. അതിന് യോജിച്ച വാക്കുകളില്ല. കാരണം അത് ഇംഗ്ലീഷിലെ നിഘണ്ടുവിലോ മറ്റേതെങ്കിലും നിഘണ്ടുവിലോ കിടക്കുന്നില്ല. കാരണം അത് നിത്യതയാകുന്നു. ഒരു ഇന്നലെയോ ഒരു നാളെയോ ഇല്ല. എല്ലാം വർത്തമാനകാലമാകുന്നു. അതെനിക്കിപ്പോൾ വളരെ നന്നായി അനുഭവപ്പെടുന്നു. അതിനൊരു മണിക്കൂറിന് ശേഷം എനിക്ക് അത്രയും നന്നായി തോന്നുന്നില്ല. അതിനൊരു മണിക്കൂറിന് ശേഷം എനിക്ക് വീണ്ടും നന്നായി തോന്നുന്നു എന്ന മാതിരിയല്ല. അതെല്ലായ്പ്പോഴും വർത്തമാനകാലമാകുന്നു. ഒരിക്കലും ഒരവസാനമില്ലാതെ ആ മഹത്വമേറിയ സമാധാനമാകുന്നു. അവിടെ പാപമോ രോഗമോ അസൂയയോ യാതൊന്നിനും തന്നെ ആ സ്വർഗീയ തീരത്ത് എത്തിച്ചേരാൻ കഴിയുകയില്ല. എനിക്കിത് പറയാനുള്ള സൗഭാഗ്യം കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്കതുണ്ടായിരിക്കില്ല. എനിക്കതില്ലെങ്കിൽ പിന്നെ ദൈവം എന്നോട് ക്ഷമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ എനിക്കതിനുള്ള സൌഭാഗ്യമുണ്ടെങ്കിൽ ദൈവം എന്നെ ചില കാര്യങ്ങളെ കാണിക്കുന്നതിനായി ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടുവാനിടയാക്കിയതിനെ ഞാൻ ഒന്നാം സ്വർഗമെന്ന് സൂചിപ്പിക്കുന്നു. അതുകൂടാതെ ബൈബിളിൽ പൌലോസ് എന്ന പേരോടുകൂടിയ ഒരു വ്യക്തി മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതായി ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാം സ്വർഗത്തിൽ അത് ഇത്രയധികം മഹത്വമേറിയതായിരുന്നെങ്കിൽ മൂന്നാം സ്വർഗം എത്രയധികമായിരിക്കും? 14 വർഷത്തോളം അവൻ യാതിനെക്കുറിച്ച് യാതൊന്നും പറയാൻ കഴിയാതിരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല എന്നവൻ പറഞ്ഞു. ആ മഹാനായ അപ്പസ്തോലനോടൊപ്പം അദ്ദേഹത്തിന്റെ കാര്യാലയത്തെ പങ്കിടാതെ അല്ലെങ്കിൽ എന്നെ തന്നെ അവനെപ്പോലെ എന്തെങ്കിലും ഞാൻ ആക്കാൻ ശ്രമിക്കുകയല്ല. എന്നാൽ ഞാൻ ഈ ശരീരത്തിലായിരുന്നോ അതോ ഈ ശരീരം കൂടാതെയായിരുന്നോ എന്നെനിക്കറിയില്ല എന്നെനിക്ക് അവനോടൊപ്പം പറയാൻ കഴിയും. അത് ഞാനിപ്പോൾ നിങ്ങളെ നോക്കുന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെയായിരുന്നു എന്ന് മാത്രമാകുന്നു. അതിനെക്കുറിച്ച് എല്ലായ്പ്പോഴും ഞാൻ ഇതുപോലെ ആശ്ചര്യപ്പെട്ടിരുന്നു. അതായത് ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയ മേഘം ഒഴുകി വരുന്നത് പോലെ ആത്മാവ് വരികയും അതിനെക്കുറിച്ച് ഇതാ സഹോദരനും സഹോദരിയും പോകുന്നു, അത് ചാർലിയും നെല്ലിയുമാകുന്നു, അത് സഹോദരനും സഹോദരി സ്പെൻസറുമാണ് പോകുന്നത് എന്ന് ഞാൻ പറയും. അതെല്ലായ്പ്പോഴും എനിക്കൊരു വിഷമ പ്രശ്നമായിരുന്നു. എന്റെ കണ്ണുകൾ ശവക്കുഴിയിലായിട്ട് ചീയുകയും അഴുകുകയും എന്റെ കാതുകൾ ഇനിയും കേൾക്കാനായി ഇവിടെ ഇല്ലെങ്കിൽ എന്റെ രക്തം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് എന്റെ ശരീരത്തെ തൈലം കൊണ്ട് കേടുവരാതെ സൂക്ഷിക്കുകയും അത് മണ്ണിലോ വെള്ളത്തിലോ ആയിരിക്കുകയുമാണെങ്കിൽ എന്റെ മാനസിക കഴിവുകളും തലച്ചോറും എല്ലാം പോയി കഴിഞ്ഞിരിക്കുകയുമാണെങ്കിൽ പിന്നെ എനിക്ക് ഒഴുകി നടക്കുന്ന ഒരു ആത്മാവ് മാതിരി മാത്രമല്ലാതെ എന്തായിരിക്കാൻ കഴിയും? അതെന്നെ ക്ഷീണിപ്പിച്ചിരുന്നു. ഹലോ സഹോദരൻ പാറ്റ്, ഓ നിന്നെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് ഞാൻ എത്രമാത്രം പറയാൻ ആഗ്രഹിച്ചിരുന്നു. ഹലോ സഹോദരൻ നെവിൽ, നിന്നെ കാണുന്നതിൽ എനിക്ക് എത്ര സന്തോഷമുണ്ട്. എന്നാൽ എനിക്ക് കാണുന്നതിന് കണ്ണുകളോ സംസാരിക്കുന്നതിന് വായോ ഇല്ലെങ്കിൽ എങ്ങനെ കഴിയും എന്ന് ഞാൻ ഓർത്തിരുന്നു. കാരണം അതെല്ലാം ഇപ്പോൾ അഴുകി പൊടിയിലായിരിക്കുന്നു. ഹലോ സഹോദരൻ പാറ്റ്, ഹലോ സഹോദരൻ നെവിൽ, അല്ലെങ്കിൽ ഹായ് ചാർലി എന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? എന്നാൽ ഇപ്പോൾ അതങ്ങനെയല്ല എന്ന് ഞാൻ അറിയുന്നു. കാരണം ഇത് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുകയും അത് ഞാൻ പറയുന്നതുമായിട്ട് പരസ്പര വിരുദ്ധവുമായിരിക്കുന്നില്ല. കാരണം കൂടാരമായ നമ്മുടെ ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ നിത്യഭവനമായി നമുക്കൊന്നുണ്ട്. അത് കണ്ണുകളോടും കാതുകളോടും ചുണ്ടുകളോടും മാനസികമായ കഴിവുകളോടും കൂടിയ വേറൊരു ഭവനമാകുന്നു. അത് കൂടാരമായ ഈ ഭവനം അഴിഞ്ഞു പോകുമ്പോഴാകുന്നു അതിനൊരു ശരീരമുണ്ടായിട്ട് എനിക്ക് സ്പർശിക്കാനും സംസാരിക്കാനും കഴിയും. ഇപ്പോൾ അതെനിക്ക് മനസ്സിലാകുന്നു. അതായത് മോശ മരിച്ചിട്ട് ഒരു അവ്യക്തമായ ശവക്കുഴിയിൽ 800 വർഷങ്ങളോളമായി കിടന്നിരുന്നു. എലിശാവ് 500 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ പോയിരുന്നു. എന്നാൽ മലമുകളിലെ രൂപാന്തരണ സമയത്ത് അവർ യേശുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നാം കാണുന്നു. ശാമുവേൽ മരിച്ചു കഴിഞ്ഞിട്ട് 3-5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയും എന്തോരിലെ വെളിച്ചപ്പാടത്തി അവനെ വിളിക്കുകയും അപ്പോൾ സ്ത്രീ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നീ എന്നെ ചതിച്ചതെന്ത്? നീ ശൗൽ തന്നെയാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ ദേവന്മാരെ കാണുന്നു. അവൾ ഒരു പുറജാതിയായിരിക്കുന്നതിനാൽ ഞാൻ ദേവന്മാർ കയറി വരുന്നത് കാണുന്നു എന്ന് പറഞ്ഞു. ശൗലിന് അപ്പോഴും അവനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അവന്റെ രൂപം എന്തെന്ന് വിശദീകരിച്ച് പറയാൻ പറഞ്ഞു. അവൻ മെലിഞ്ഞവനും അവന്റെ തോളിൽ ഒരങ്കിയും ധരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അത് പ്രവാചകനായ ശാമുവേലാകുന്നു. അവനെ എന്റെ മുമ്പിൽ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു. ശാമുവേലിന്റെ വ്യക്തിത്വത്തിൽ നിന്ന് യാതൊന്നും അവന് നഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ അപ്പോഴും ഒരു പ്രവാചകനായിരുന്നു. അവൻ ശൗലിനോട് അടുത്ത ദിവസം എന്ത് സംഭവിക്കുമെന്ന് വിശദീകരിച്ചു കൊടുത്തു. നാം ശവക്കുഴിയുടെ അടുക്കൽ നിന്നുകൊണ്ട് കരയുകയും നിലവിളിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ മരണം നമ്മെ പരിപൂർണമായിട്ട് കുറവാക്കി കളയുന്നില്ലെന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. അത് നമ്മുടെ വാസസ്ഥലത്തെ മാത്രം മാറ്റുന്നു. അത് നമ്മെ ഒരു സ്ഥലത്ത് നിന്നും വയസ്സ് എന്താകുന്നു? ഞാൻ 1 മണിക്കൂർ കൂടി ജീവിക്കുകയാണെങ്കിൽ ഞാൻ 16 വയസ്സുള്ള പലരെയും അതിജീവിക്കും. ഞാൻ 5 വയസ്സുള്ള പലരെയും അതിജീവിക്കും. വയസ്സ് യാതൊന്നുമില്ല. നാം എന്തോ ഒരു കാര്യം ചെയ്യുന്നതിനുള്ള ഉദ്ദേശത്തോടുകൂടി ഇവിടെയാകുന്നു. ഇപ്പോൾ കാഴ്ചയ്ക്ക് സുന്ദരമായ മുഖത്തോടുകൂടിയ വളരെയധികം മാതാക്കൾ ഇവിടെ ഇരിക്കുന്നു. അവരിൽ പലരും 60ഉം 70ഉം വയസ്സേറിയവരായിട്ട് സഹോദരൻ ബ്രണഹാം, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് ചോദിച്ചേക്കാനിടയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയിരിക്കുന്നു. നിങ്ങൾ ചെയ്തിരിക്കേണ്ടത് നിങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ വൃദ്ധനായ ഒരു പിതാവ് ഇവിടെ ഇരുന്നു കൊണ്ട് പറയും, ഞാൻ യന്ത്രം കൊണ്ട് നിലനിരപ്പാക്കിയിരിക്കുന്നു. ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാകുന്നു. ഞാൻ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ലല്ലോ. എന്നാൽ ദൈവം നിങ്ങളെ എന്ത് ചെയ്യുന്നതിനു വേണ്ടി അയച്ചുവോ അത് നിങ്ങൾ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കായി ഒരു സ്ഥാനമുണ്ട്. എന്റെ ഉറ്റ സുഹൃത്തുക്കളായ ഡോക്ടർമാരിൽ ഒരാളോട് ഞാൻ ഇന്നലെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 80 വയസ്സോളം പ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ മരുമകൾ ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതയാകുന്നു. അവൾ സ്വല്പം അദ്ദേഹത്തെക്കുറിച്ച് വിഷമത്തിലാകുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുന്നതിനായി പോയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പ്രസന്നനാകുകയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വേട്ടയ്ക്കായി അദ്ദേഹം കൊളറോഡോയിൽ പോയിരുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അത് ഞാൻ വേട്ട ചെയ്യാൻ പോയിരുന്ന ദേശം തന്നെയായിരുന്നു. അദ്ദേഹം ബുദ്ധിമാനും പ്രസന്നനുമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട്, ഡോക്ടർ നിങ്ങൾ എത്ര നാളുകളായി പരിശീലനം ചെയ്യുന്നു എന്ന് ചോദിച്ചു. അത് നീ താലോലിക്കപ്പെടുമ്പോൾ തൊട്ടാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും ഞാൻ കുതിരവണ്ടിയിലും കുതിരക്കോപ്പിന്റെ സഞ്ചി കുതിരയുടെ മേലിട്ടുകൊണ്ട് ഈ തൊഴിൽ ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ പുസ്തക സഞ്ചിയുമായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതെ, ഒരു തോടിന്റെ അരികത്തുകൂടി വെളുപ്പിന് 2 മണിക്ക് ഒരു ചെറിയ വെളിച്ചവുമായിട്ട് ഒരു വയറുവേദനയുള്ള കുഞ്ഞിനെയോ അല്ലെങ്കിൽ പ്രസവ വേദനയിലായിരിക്കുന്ന ഒരു അമ്മയോ താമസിക്കുന്ന വീട് തേടിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അല്ലേ? അതെ, അത് ശരി തന്നെയെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഡോക്ടർ, മർത്യതയും അമർത്യതയും തമ്മിൽ വേർപെടുത്തുന്ന വരയ്ക്ക് അപ്പുറത്തായി ഇപ്രകാരം സേവനം ചെയ്തിരിക്കുന്ന നല്ല ഡോക്ടർമാർക്കായിട്ട് ദൈവം ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? വലിയ കണ്ണുനീർത്തുള്ളികൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് വീഴാൻ തുടങ്ങിയിട്ട് അദ്ദേഹം കരയുകയും തന്റെ തളർന്ന കരങ്ങൾ എന്റെ നേരെ നീട്ടിയിട്ട് സഹോദര, ഞാൻ അപ്രകാരം ആശിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ദേശത്തിനപ്പുറത്ത് ദൈവം ഒരു മനുഷ്യന്റെ ആത്മാവിനെ അവൻ എന്താകുന്നു എന്ന് ന്യായം വിധിക്കുന്നു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന് ഈ ആശ്വാസപ്രദമായ തിരുവെഴുത്ത് നൽകി. പലപ്പോഴും ആരെങ്കിലും സഹായിക്കുന്നതിനു വേണ്ടി രാത്രിയിൽ ചെളിനിറഞ്ഞ വയലിൽ കൂടെ നിങ്ങൾ ഒഴുതിയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ അതിനുവേണ്ടി ഒരു നയാകാശ് പോലും കിട്ടിയില്ലെന്നിരിക്കാം. എന്നാൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല. ഞാൻ പറഞ്ഞു, യേശു തന്റെ തിരുവെഴുത്തിൽ പറഞ്ഞു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അത് സത്യമാകുന്നു. ഇന്ന് രാത്രിയിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം നാം എപ്രകാരം എന്തിലേക്ക് നോക്കണമെന്നും നാം എന്താണെന്നുമുള്ള ഈ മൂന്ന് പാഠങ്ങളിൽ കൂടെ നാം സഭയെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആദ്യത്തെ അധ്യായം തൊട്ട് നാം തുടങ്ങാൻ പോവുകയാണ്.
And we're going to take the three first
നമ്മുടെ അടുത്ത മൂന്ന് അധ്യായങ്ങളിൽ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ കഴിയുമെങ്കിൽ ഓരോന്നായി നാം വൈകിട്ട് എടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഇന്ന് രാത്രിയിലും ബുധനാഴ്ചയും അടുത്ത ഞായറാഴ്ച രാവിലെയുമായി എടുക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം ആദ്യത്തെ അധ്യായം എടുക്കാം.
As we study together, I'd like to say this, that this book of
നാം ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യത്തെ പ്രത്യേകം പറയാൻ ശ്രമിക്കുന്നു. അതായത്, എഫേസ്യരുടെ പുസ്തകം പരിപൂർണമായും പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകവുമായി താരതമ്യപ്പെട്ടിരിക്കുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നതിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു കാര്യത്തിൽ ഞങ്ങൾ കടക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിച്ചിട്ട് കുറച്ചുനേരം ഞങ്ങളോടൊപ്പം സഹിക്കുക എന്ന കാര്യം ഓർമ്മയിൽ വെച്ചുകൊള്ളുക. നാം ഇത് തുറക്കുന്നതിന് മുമ്പായി അവന്റെ സഹായത്തെ അപേക്ഷിക്കുന്നതിനായി നമ്മുടെ തലകളെ വണങ്ങാം. കർത്താവേ, നിന്റെ പുണ്യവും പാവനവുമായ തിരുവെഴുത്തുകളെ ഞങ്ങൾ സമീപിക്കുന്നു. അതാകാശത്തെയും ഭൂമിയെയും മറ്റെല്ലാത്തിനേക്കാളും കൂടുതൽ സുരക്ഷിതമായതാകുന്നു. കാരണം ബൈബിൾ എന്ന് വിളിക്കുന്ന ഈ വചനത്തിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വചനമോ ഒഴിഞ്ഞുപോകയില്ല എന്ന് ഞങ്ങൾ വായിക്കുന്നു. ഈ ഭക്തിപ്രസമായ നാഴികയിൽ നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ മുമ്പാകെ നിൽക്കുന്നതിനായി ഈ പ്രസംഗ പീഠത്തിലേക്ക് ഇന്ന് രാത്രിയിൽ ഞാൻ വരുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ വിലയേറിയതും വാത്സല്യമേറിയതുമായ മർത്യ മനുഷ്യർ വരുവാനിരിക്കുന്ന ആ പ്രകാശത്തെ പ്രാപിക്കുന്നതിനു വേണ്ടി അവർക്ക് കഴിയാവുന്ന ഓരോ ചെറിയ ആശയത്തെയും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് രാത്രിയിൽ അതത്രമാത്രം സമൃദ്ധിയായിട്ട് ഇവിടെയുള്ള സകല വിശ്വാസികളും അവരുടെ സ്ഥാനത്തെ കാണുവാനിടയാക്കണമേ. ഈ വലിയ കൂട്ടായ്മയിലേക്ക് ഇതുവരെ വന്നിട്ടില്ലാത്തവർ ദൈവരാജ്യത്തിലേക്ക് ആയുവാനും കർത്താവെ, വാതിൽ കാവൽക്കാരൻ വാതിൽ തുറക്കുന്നതുവരെ മുട്ടുവാനും ഇടയാക്കണമേ. കർത്താവെ, ഇത് അനുവദിച്ചേരണമേ. ഈ ബൈബിൾ സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ഞങ്ങളിവിടെ വായിക്കുന്നു. ദൈവമേ, നിന്റെ ദാസനായി ഞാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദാസന്മാരോ അവരുടെ സ്വന്തം വ്യാഖ്യാനം വചനത്തോടിടാൻ ശ്രമിക്കുന്നത് തടയണമേ. അതെഴുതപ്പെട്ടിരിക്കുന്ന രീതിയിൽ തന്നെ വായിക്കാനും അത് വിശ്വസിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. വിശേഷിച്ചും ആടുകളുടെ ഇടയന്മാരായ ഞങ്ങളെ ഇടയാക്കണമേ. ഇടയന്മാരായ ഞങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ആ മഹത്വമേറിയ ദേശത്ത് അവരുടെ ചെറിയ ആട്ടിൻകൂട്ടവുമായി ഒരുമിച്ച് കൂടും.
We'll stand in the presence of the Lord Jesus and we'll see that generation come up of Paul.
നാം കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പൗലോസിന്റെയും പത്രോസിന്റെയും ലൂക്കോസിന്റെയും മാർക്കോസിന്റെയും മത്തായിയുടെയും അങ്ങനെ ഇവരുടെ എല്ലാം തലമുറകൾ കടന്നുവന്ന് അവരുടെ കൂട്ടത്തോടൊപ്പം ന്യായം വിധിക്കപ്പെടുന്നത് കാണും.
God grant that I can lay 10 million trophies at your feet.
ദൈവമേ, ഞാൻ 10 കോടി സമ്മാനങ്ങളുമായി നിന്റെ പാദത്തിങ്കിലേക്ക് സൗമ്യതയോടെ നിറങ്ങി വന്നിട്ട് നിന്റെ വിലയേറിയ പാദത്തിങ്കൽ എന്റെ കൈകൾ വെച്ചിട്ട് കർത്താവെ, ഇവർ നിന്റേതാകുന്നുവെന്ന് പറയാനിടയാക്കണമേ.
ഓ ഗോഡ്,
ഓ ദൈവമേ, നിന്റെ ആത്മാവിലും നിന്റെ സ്നേഹത്തിലും നിന്റെ നന്മയിലും ഞങ്ങളെ പുതുക്കണമേ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കവി തന്റെ കവിതയിൽ വെളിപ്പെടുത്തിയതുപോലെ ഞങ്ങളാകാൻ ഇടയാക്കണമേ.
Dear dying lamb, thy precious blood shall never lose its power.
പ്രിയമേറിയ മരിക്കും കുഞ്ഞാടെ, നിൻ വിലയേറിയ രക്തം ദൈവത്തിന്റെ മോചിക്കപ്പെട്ട സഭയിനെയും പാപം ചെയ്യാതെ രക്ഷിക്കപ്പെടും വരെ അതിൻ ശക്തി ഒരിക്കലും നശിക്കയില്ല.
And ever since by faith I saw that
വിശ്വാസത്താൽ നിന്റെ മുറിവിൽ നിന്നൊഴുകുന്ന ആ നീരൊഴുക്ക് ഞാൻ കണ്ടതുമുതൽ
Redeeming love has been my theme.
വീണ്ടെടുപ്പിൻ സ്നേഹം എൻ വിഷയമായിരിക്കുകയും ഞാൻ മരിക്കും വരെ അതായിരിക്കുകയും ചെയ്യും.
Then in a nobler
അതിനുശേഷം മഹാത്മ്യതയോടും മാധുര്യതയോടും കൂടി ഒരു പാട്ടിൽ എന്ന് കവി തുടർന്ന് പാടിക്കൊണ്ടു പോകുന്നു.
I'll sing thy power to save.
എന്റെ ബലഹീനമായ കെഞ്ചികയും വിക്കുകയും ചെയ്യുന്ന നാവ് ശവക്കുഴിയിൽ മൗനമാകുന്നതുവരെ ഞാൻ നിന്റെ രക്ഷയുടെ ശക്തിയെ പാടും. അതിനുശേഷം ശവക്കുഴി നിന്റെ മക്കളുടെ യാതൊരു മരണത്തെയും പിടിച്ചുവെക്കുകയില്ല. അതൊരു വിശ്രമസ്ഥാനം മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഒളിക്കുന്ന സ്ഥാനം മാത്രമായിട്ട് അവിടെ ദ്രവത്വം ആ ദ്രവത്വത്തിലേക്ക് മാറ്റപ്പെടും. കർത്താവെ, ഇന്ന് രാത്രിയിൽ നിന്റെ വചനത്തിൽ അത് ഞങ്ങൾക്കായി നൽകിയിരിക്കുന്നത് ഞങ്ങൾ വിശദമായി കാണുവാനിടയാക്കണമേ. ഞങ്ങൾക്ക് ഗ്രഹണശക്തി നൽകണമേ. ഞങ്ങളുടെ കർത്തവ്യ സ്ഥാനത്ത് ഞങ്ങളെ സ്ഥാപിച്ചിട്ട് നിന്റെ വരവ് വരെ വിശ്വസ്തതയോടെ നിന്നെ സേവിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അവന്റെ മഹത്വത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന പ്രകാരം എഫെസ്യർക്കെഴുതിയ ലേഖനം എന്റെ അഭിപ്രായത്തിൽ ഇത് പുതിയ നിയമത്തിലെ ഏറ്റവും മഹത്തായ പുസ്തകങ്ങളിൽ ഒന്നാകുന്നു. കാൽവിനിസം നമ്മെ ഒരു ശിഖരത്തിലേക്കും അർമേനിസം നമ്മെ മറ്റൊരു ശിഖരത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ ഇത് നമ്മെ മുമ്പോട്ട് തുടരുവാനിടയാക്കുന്നു. എന്നാൽ എഫെസ്യർക്കെഴുതിയ ലേഖനം നമ്മെ ഒത്തൊരുമിച്ചാക്കിയിട്ട് സഭയെ അതിന്റെ യഥാസ്ഥാനത്ത് സ്ഥിരമാക്കുന്നു. ഇപ്പോൾ ഞാനതിനെ യോശുവയുമായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറത്തു വരികയും അവരുടെ യാത്രയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുമുണ്ടായിരുന്നു. ആദ്യത്തെ ഘട്ടം മിസ്രൈം വിടുന്നതായിരുന്നു. അടുത്ത ഘട്ടം മരുഭൂമിയായിരുന്നു. അതിന്റെ അടുത്ത ഘട്ടം കനാനായിരുന്നു. ഇപ്പോൾ കനാൻ ആയിരം ആണ്ട് വാഴ്ചക്കാലത്തെ പ്രതിനിധീകരിക്കുന്നില്ല. അത് ജയം പ്രാപിക്കുന്നവരുടെ കാലത്തെ മാത്രം പ്രതിനിധീകരിച്ചിട്ട് അത് ജയം പ്രാപിക്കുന്നതിന്റെ കാലഘട്ടമാകുന്നു. കാരണം കനാനിൽ അവർ കൊല്ലുകയും തീവയ്ക്കുകയും നഗരങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ആയിരം ആണ്ട് വാഴ്ചക്കാലത്ത് മരണമുണ്ടായിരിക്കില്ല. മറ്റൊരു കാര്യം അത് ചെയ്യുന്നത് എന്താണെന്നാൽ അവർ മോശയിൽ വിശ്വസിച്ചിട്ട് മിസ്രയം വിടുന്നത് വിശ്വാസത്താൽ നീതീകരണത്തെ കൊണ്ടുവരുന്നതാകുന്നു. അതിനുശേഷം വിശുദ്ധീകരണം എന്നത് മരുഭൂമിയിൽ അഗ്നിസ്തംഭത്തിന് കീഴിലായി ബലിക്കുഞ്ഞാടിന്റെ പ്രായച്ചിത്തത്തെ പിന്തുടരുന്നതാകുന്നു. അതിനുശേഷം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നതായ ഒരു ദേശത്ത് പ്രവേശിക്കുകയുമാണ്. ഇപ്പോൾ പുതിയ നിയമ വിശ്വാസിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ദേശം എന്താകുന്നു? അത് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തമാകുന്നു. അന്ത്യനാളുകളിൽ ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരുമെന്ന് അവൻ യോവേൽ 2:28 കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരുകയും അവർ പ്രവചിക്കുകയും ചെയ്യും. ഞാൻ ആകാശത്തിൽ അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തോണും തന്നെ.
And Peter said on the day of Pentecost
Pentecost നാളിൽ പത്രോസ് തന്റെ വിഷയത്തെ പ്രസംഗിച്ചതിനു ശേഷം പറഞ്ഞു,
Repent every one of you and be baptized in the name of Jesus Christ.
നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ. അത് മോചനത്തിനായും ക്ഷമിക്കപ്പെടുന്നതിനായും പിൻകാലത്തെ സകല അതിക്രമങ്ങളെയും എടുത്തുകളയപ്പെടുന്നതിനുമാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, യോശുവ യോർദാൻ മറികടക്കുന്നതിന് മുമ്പ് യോശുവ പാളയത്തിൽ കൂടി നടന്നു എന്നിട്ട് ജനങ്ങളോട് കൽപ്പിച്ചു പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുവിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, ആരും അവരുടെ ഭാര്യമാരുടെ അടുക്കൽ പോകരുത്. 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയാകും. മനസ്സിലായില്ലേ? ഇത് വാഗ്ദത്തത്തെ അവകാശമാക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ്.
Now the promise to Israel was
ഇപ്പോൾ ഇസ്രായേലിന് നൽകിയിരുന്ന വാഗ്ദത്തം എന്നത് ദൈവം അബ്രഹാമിന് പലസ്തീൻ വാഗ്ദത്ത ദേശമായി കൊടുക്കുകയും അതെന്നേക്കുമായി അവരുടെ അവകാശമായിരിക്കേണ്ടതുമാകുന്നു. അവർ ഈ ദേശത്ത് തന്നെ എല്ലായ്പ്പോഴും അവശേഷിക്കേണ്ടതാകുന്നു. അവർ മൂന്ന് ഘട്ടങ്ങളിൽ കൂടെ കടന്ന് ഈ വാഗ്ദത്ത് ദേശത്ത് എത്തിയിരുന്നു. ഇത് പുതിയ നിയമത്തിൽ സമ്പൂർണമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് ഞാൻ പറഞ്ഞിരുന്നതുപോലെ നിങ്ങളിൽ ചിലരുടെ വിചാരങ്ങളുമായി വിയോജിച്ചെന്നിരിക്കാം. അത് നിങ്ങളിൽ ചില വിലയേറിയ നാസറീൻകാരും ചർച്ച് ഓഫ് ഗോഡുകാരും മറ്റുമാകുന്നു. ഇത് നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കട്ടെ. എന്നാൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുകയും ഇത് സാദൃശ്യമായിരിക്കുന്നതും ശ്രദ്ധിക്കുക. ഓരോ സ്ഥാനങ്ങളിലും ഇത് സമ്പൂർണമായി യോജിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. യാത്രയുടെ മൂന്ന് ഘട്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെയും യാത്രയുടെ മൂന്ന് ഘട്ടങ്ങളാകുന്നു. കാരണം നാം കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് മിസ്രയീം ദേശത്തെ വിട്ട് കടന്നു വന്നിരിക്കുന്നു. അതിനുശേഷം അവന്റെ രക്തം അർപ്പിക്കുന്നതിൽ കൂടെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങളിൽ നിന്ന് കഴുകി വെടിപ്പായിട്ട് പ്രവാസികളും പരദേശികളുമായിരിക്കുന്നു. നാം വരുവാനിരിക്കുന്ന ഒരു ദേശത്തെ, ഒരു നഗരത്തെ തേടുകയും അല്ലെങ്കിൽ ഒരു വാഗ്ദത്തത്തെ തേടുകയും ചെയ്യുന്നവരാണെന്ന് അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിയർ മരുഭൂമിയിൽ പരദേശികളെ പോലെ വിശ്രമിക്കാൻ യാതൊരിടവുമില്ലാതെ രാത്രികൾ തോറും അഗ്നിസ്തംഭത്തെയും പിന്തുടർന്നുകൊണ്ട് നടന്നിരുന്നു. എന്നാൽ അവസാനമായി അവർ വാഗ്ദത്ത ദേശത്തെത്തുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. അവിടെയാണ് ഒരു വിശ്വാസിയും വരുന്നത്. അവനാദ്യമായിട്ട് താനൊരു പാപിയാണെന്ന് തിരിച്ചറിയുന്നു. അതിനുശേഷം രക്തമായ ജലത്താലുള്ള കഴികളിൽ കൂടെ അവൻ വേർപെടുന്നു. അല്ലെങ്കിൽ വചനമായ ജലത്താലുള്ള കഴികളിൽ കൂടെ എന്ന് പറയുന്നതാണ് ശരി. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടെയാകുന്നു. അതിനുശേഷം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ക്രിസ്തുവിൽ പങ്കാളികളാകുകയും ദൈവത്തോട് സമാധാനത്തിലാകുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അവൻ യാത്രയിലാകുകയും ചെയ്യുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? അവൻ യാത്രയിലാകുന്നു. അതിനുശേഷം അവനൊരു പ്രവാസിയും പരദേശിയുമാകുന്നു. അവൻ എന്തിലേക്കാണ് തന്റെ യാത്ര എടുക്കുന്നത്? അത് ദൈവം നൽകിയ ഒരു വാഗ്ദത്തത്തിലേക്കാകുന്നു. ഇസ്രായേലിന് അവരുടെ വാഗ്ദത്തം ഇതുവരെയും കിട്ടിയിരുന്നില്ല. എന്നാൽ അവർ അവരുടെ യാത്രയിലായിരുന്നു. നിങ്ങൾ എഴുന്നേൽക്കാതെ ദയവായി ഇത് മനസ്സിലാക്കുക. അവിടെയാണ് നാസറീൻകാരും പെൽഗ്രിം ഹോളിനെസ്സുകാരും മറ്റുള്ളവരും വീണു പോകുന്നത്. കാരണം ഇസ്രായേൽ കാദേശ് ബർണി എന്ന സ്ഥാനത്തെത്തിയപ്പോൾ ദേശം ഉറ്റുനോക്കുവാൻ പോയർ വന്നിട്ട് പറഞ്ഞു, ദേശം മഹത്തായ ദേശമാണ്. എന്നാൽ അവരിൽ ചിലർ തിരികെ വന്നിട്ട് പറഞ്ഞു, നമുക്കത് പിടിച്ചടക്കാൻ കഴിയില്ല. കാരണം അതിന്റെ നഗരങ്ങൾ മതിൽ കെട്ടി ഉറപ്പിച്ചത് മറ്റുമാണ്. എന്നാൽ യോശുവയും കാലേബും അവരുടെ നടുവിൽ എഴുന്നേറ്റിട്ട് അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. എന്നാൽ മറ്റുള്ളവരുടെ നേരത്തെ ഒപ്പിട്ട പ്രാമാണിക പ്രസ്താവനകളുടെ കാരണത്താൽ അവർ അനുഗ്രഹത്തിന്റെ രണ്ട് പ്രവർത്തികളായ നീതീകരണത്തിലും ശുദ്ധീകരണത്തിലും മാത്രം വിശ്വസിക്കുകയും അതിന് മുമ്പോട്ട് പോകാൻ കഴിയാതെയും ഇരുന്നു. കൂടാതെ ശ്രദ്ധിക്കുക, ആ തലമുറ മുഴുവൻ മരുഭൂമിയിൽ കിടന്ന് നശിച്ചുപോയി. എന്നാൽ വാഗ്ദത്ത ദേശത്തേക്ക് കടന്ന രണ്ടുപേർ അതൊരു നല്ല ദേശമാണെന്നുള്ളതിന്റെ തെളിവ് തിരികെ കൊണ്ടുവന്നു. അത് ജയിപ്പാൻ നമുക്ക് കഴിയും, കാരണം അത് ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു എന്നവർ പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ മുമ്പോട്ട് വന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അന്യഭാഷ പറയുകയും ദൈവത്തിന്റെ ശക്തിയെ സ്വീകരിക്കുകയും അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നതിന് പകരം അത് അവരുടെ ഉപദേശങ്ങളുടെ സമ്പ്രദായത്തെ തകർത്ത് കളയുമെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് അവർക്ക് എന്താണ് സംഭവിച്ചത്? ആ ദേശത്ത് കിടന്ന് അവർ നശിച്ചുപോയി. അത് ശരിയാണ്. എന്നാൽ വിശ്വാസികളായി സധൈര്യം നിന്ന യേശുവയും കാലേബും വാഗ്ദത്തത്തിലേക്ക് പോകുകയും അവർ ആ ദേശത്തിലേക്ക് കടന്നു എന്ന് ദേശം കൈവശമാക്കുകയും അത് അവരുടെ അവകാശമെന്നതുപോലെ ആ ദേശത്ത് താമസമുറപ്പിക്കുകയും ചെയ്തു. നാം നീതീകരണത്തിലും ശുദ്ധീകരണത്തിലും ഒരിക്കലും നിൽക്കുന്നില്ല. നമുക്ക് പരിശുദ്ധാത്മാഭിഷേകത്തോളം തുടരാം. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടുന്നതുവരെ മാത്രമായിട്ട് നമുക്ക് നിൽക്കാതിരിക്കാം. ഒരു പാപപരിതമായ ജീവിതത്തെ അവൻ കഴുകി വെടിപ്പാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നിൽക്കാതിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തമായ ഒരു സ്ഥാനത്തേക്ക് നമുക്ക് ആഞ്ഞുകൊണ്ടിരിക്കാം.
promise is unto you and to your
കാരണം പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പറഞ്ഞു വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ.
So Ephesus here sets us.
അതിനാൽ എഫേസൂസ് നമ്മെ ഇവിടെ യോശുവയെ പോലെ യഥാസ്ഥാനത്താക്കി ഉറപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യോശുവ ദേശം മറികടന്നതിന് ശേഷം ദേശത്തെ കൈവശമാക്കുകയും അതിനുശേഷം ദേശം വിഭാഗിക്കുകയും ചെയ്തു. എഫ്രയീം ഇവിടെ, മനശ്ശെ ഇവിടെ, ഗാദ് ഇവിടെ, ബെന്യാമീൻ ഇവിടെ എന്നിങ്ങനെ അതിനെ വിഭാഗിച്ചു. അങ്ങനെ അവൻ ദേശത്തെ വിഭാഗിച്ചു. കൂടാതെ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ഹൃദയത്തെ കത്തിയിരിക്കും.
Each one of those Hebrew mothers giving birth to those children.
അവരിൽ ഓരോ എബ്രായ മാതാക്കളും ഈ കുട്ടികൾക്ക് ജന്മം കൊടുക്കുമ്പോൾ അവരുടെ പ്രസവ പീഡയിൽ കിടന്നുകൊണ്ട് അവർ ഓരോരുത്തരും വാഗ്ദത്ത ദേശത്ത് എവിടെയായിട്ട് സ്ഥാപിക്കപ്പെടും എന്നുള്ള സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓ, ഇതൊരു മഹത്തായ അധ്യയനമാകുന്നു. നാം വിശദമായിട്ട് ഇതിൽ കടക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ മണിക്കൂറുകൾ തന്നെ എടുക്കും. ഏതെങ്കിലും ഒരു സമയം നമ്മുടെ സഭയുടെ പണി തീർന്നു കഴിയുമ്പോൾ ഞാൻ ഒന്നോ രണ്ടോ മാസം എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ തന്നെ നിൽക്കുന്നതിന് ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, അവരിൽ ഓരോ മാതാക്കളും അവർ പ്രസവവേടയിലായിരുന്നപ്പോൾ എഫ്രയീം എന്ന് വിളിച്ചു പറഞ്ഞു. അവനെ യഥാസ്ഥാനത്തായി സ്ഥാപിക്കുകയും അവിടെ അവന്റെ കാലുകൾ എണ്ണയിൽ ഉറച്ചുമിരിക്കുന്നു. അവരിൽ ഓരോരുത്തരും അവർ എവിടെയായിരുന്നാലും കൃത്യമായി അവിടെ സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ യോശുവ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഒരു പ്രേരണയാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് വാഗ്ദത്ത ദേശത്തിലായിക്കൊണ്ട് ഓരോ വ്യക്തിക്കും പരിശുദ്ധാത്മാവരുടെ ജന്മസമയത്ത് വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ തന്നെ കൃത്യമായും അവരുടെ വാഗ്ദത്തത്തെ ഭാഗിച്ചു കൊടുത്തു. ദൈവമേ പ്രകാരം സഭയിലും അവരുടെ പ്രസവ പീഡയിൽ കൂടി ചിലരെ സ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഓ, പലപ്പോഴും അവർ അസാധാരണപ്പെട്ട അവസ്ഥയിലാകുന്നു. പുറമേയുള്ള ലോകത്തിന്റെ ഉപദ്രവത്തിനടിയിലായി ഒരു സഭ നിറങ്ങുമ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും പെന്തക്കോസ്ത് നാളിനെ പോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം അവർക്ക് വാസ്തവികമായിരിക്കുകയും ചെയ്യുമ്പോൾ അവർ അവരുടെ പ്രസവ പീഡയിലെ പ്രകാരം കരയുകയും ഞരങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അവർ ഇപ്രകാരം ജനിക്കപ്പെട്ട് ദൈവരാജ്യത്തിൽ അവരുടെ യഥാസ്ഥാനത്തായി ജനിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരെയും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിക്കുന്നു. അതിനുശേഷം അവൻ അവിടെ കന്യഭാഷയും ഭാഷയുടെ വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നു. കൂടാതെ പരിജ്ഞാനവും ബുദ്ധിയും രോഗശാന്തിയുടെ വരവും എല്ലാ തരത്തിലുള്ള അത്ഭുത പ്രവൃത്തികളും കൊടുക്കുന്നു. അവിടെ സഭ ഇപ്പോൾ ഇത് ചെയ്യുന്നതിനുള്ള എന്റെ ഉദ്ദേശം ഇതാകുന്നു. സഭ എല്ലായ്പ്പോഴും മറ്റൊരു വ്യക്തിയുടെ മൂലയെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് ചെയ്യരുത്. നിങ്ങൾ മനസ്സിയാണെങ്കിൽ എഫ്രയീമിന്റെ നിലത്ത് നിങ്ങൾക്ക് ഗോതമ്പ് വളർത്താൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിങ്ങളുടേതായ സ്ഥാനത്തെ യഥാർത്ഥമായി എടുക്കേണ്ടിയിരിക്കുന്നു. ഓ, നാം ഈ സ്ഥാനത്തെത്തുമ്പോൾ ഇത് ആഴമേറിയതും സമൃദ്ധിയേറിയതുമാകും. ദൈവം സഭയിൽ ഒരു വ്യക്തി അന്യഭാഷ പറയുന്നതിനായി നിയമിക്കുകയും മറ്റൊരാളെ, നാം എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചിരിക്കണമെന്ന് പലപ്പോഴും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് തെറ്റായ കാര്യമാകുന്നു. നമുക്ക് എല്ലാവർക്കും അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ല, നമുക്കത് ചെയ്യേണ്ടതില്ല. അവർ എല്ലാവരും കൂടി ഒരു കാര്യം മാത്രമായി ചെയ്തിരുന്നില്ല. ഓരോ സ്ഥാനവും പ്രേരണയാൽ നിയോഗിക്കപ്പെടുകയും വിഭാഗിക്കപ്പെടുകയും ചെയ്തിരുന്നു. അവരിൽ ഓരോരുത്തരെയും അവർ എവിടെയായിരിക്കണമെന്ന് യഥാസ്ഥാനപ്പെടുത്തിയിരുന്നുവോ അവിടെ തന്നെ അവർ കൃത്യമായി സ്ഥാപിക്കപ്പെട്ടുവെന്ന് എനിക്ക് തിരുവെഴുത്തുകളെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. അവരിൽ രണ്ടര ഗോത്രങ്ങൾ നദിക്കിപ്പുറയായി എപ്രകാരം സ്ഥാപിക്കപ്പെട്ടിരിക്കുകയും അവരുടെ മാതാക്കൾ അവരുടെ ജന്മസമയത്ത് എപ്രകാരം അത് വിളിച്ചു പറയുകയും അപ്രകാരം തന്നെ അവർ ഓരോരുത്തരും സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ അകത്ത് കടന്നതിനു ശേഷം നിങ്ങൾ യുദ്ധത്തിൽ നിന്നും സ്വതന്ത്രരായിരിക്കുന്നുവെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. നിങ്ങൾ നിൽക്കുന്ന ഓരോ ഇഞ്ച് സ്ഥലത്തിനായും നിങ്ങൾക്കിപ്പോഴും യുദ്ധം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കനാൻ മഹത്തായ സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അത് യുദ്ധവും കുഴപ്പങ്ങളും മരണങ്ങളും പോരാട്ടങ്ങളും മറ്റെല്ലാം ആകുന്നു. എന്നാൽ അത് ഇതിനെ പ്രതിനിധീകരിച്ചിട്ട് അതൊരു സമ്പൂർണമായ നടപ്പായിരിക്കണം. അവിടെയാണ് ഇന്ന്, അതായത് ആ നടപ്പിലാണ് സഭ ഇന്ന് പരാജയപ്പെടുന്നത്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ സ്വന്തം പെരുമാറ്റം തന്നെ മറ്റൊരാളെ സൗഖ്യമാക്കുന്നതിൽ നിന്നും തട്ടിവീഴ്ത്താൻ കഴിയും. നിങ്ങളുടെ മര്യാദകെട്ട പെരുമാറ്റവും വിശ്വാസികളായ നിങ്ങളുടെ അനുദപിക്കാത്ത പാപങ്ങളും ഈ സഭയെ പരിപൂർണമായും പരാജയപ്പെടുത്താൻ കഴിയും. ന്യായവിധിയുടെ നാളിൽ അതിന്റെ ഓരോ അംശത്തിനും നിങ്ങൾ ഉത്തരവാദിയായിരിക്കും. ഓ, നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രണഹാം ഒരു നിമിഷം നിൽക്കൂ, അത് അങ്ങനെ തന്നെയാണോ? അതെ, അത് സത്യമാകുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുക. യോശുവ ആ ദേശം മറികടന്നതിന് ശേഷം ദൈവം അവന് വാഗ്ദത്തം നൽകിയിരുന്നു. അവനൊരു മനുഷ്യനെ പോലും നഷ്ടപ്പെടാതെ, ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു പ്രഥമ ശുശ്രൂഷയോ ഒരു മുറിവ് കെട്ടുന്ന തുണിയോ പോലും ഇല്ലാതെ ഒരു മുഴുവൻ യുദ്ധ സൈന്യ സംഘം യുദ്ധം ചെയ്തതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ആമേൻ. ദൈവം പറഞ്ഞു, ഈ ദേശം നിങ്ങളുടേതാകുന്നു, പോയി യുദ്ധം ചെയ്യുക. ഒരു സൈന്യ സംഘം, യാതൊരു റെഡ് ക്രോസുകാരും അവർക്ക് ചുറ്റുമായിട്ടില്ലാതെ യുദ്ധം ചെയ്യുന്നത് ഒന്ന് ചിന്തിക്കുക. അവിടെ ആർക്കും മുറിവേൽക്കാൻ പോകുന്നില്ല. അവർ അമോരിയരെയും ഹിത്യരെയും കൊന്നുകളഞ്ഞു. എന്നാൽ അവരുടെ പാളയത്തിൽ പാപം കടന്നു വരുന്നത് വരെ അവരിൽ ഒരാൾക്ക് പോലും മുറിവേറ്റിരുന്നില്ല. എന്നാൽ ആഖാൻ വിശേഷമായ ഒരു ബാബിലോണിയ മേലങ്കിയും ഒരു പൊൻകട്ടയും എടുത്ത് കൂടാരത്തിന്റെ നടുക്ക് നിലത്ത് കുഴിച്ചിട്ടപ്പോൾ അടുത്ത ദിവസം അവർക്ക് 16 പേർ നഷ്ടപ്പെട്ടു. യോശുവ പറഞ്ഞു, നിൽക്കുക, നിൽക്കുക, ഒരു നിമിഷം, എന്തോ കുഴപ്പം അവിടെയുണ്ട്. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. നാം 7 ദിവസത്തെ ഉപവാസത്തെ വിളിക്കാൻ പോവുകയാണ്. ദൈവം നമുക്കൊരു വാഗ്ദത്തം നൽകിയിരിക്കുന്നു. നാം ആരും തന്നെ നശിക്കയില്ല. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കാൽപാദത്തിങ്കിൽ വീഴും. എന്നാൽ ഇവിടെ എന്തോ കുഴപ്പമുണ്ടായിരിക്കുന്നു. എവിടെയോ എന്തോ കുഴപ്പമുണ്ടായിരിക്കുന്നു. കാരണം ഇവിടെ ഇതാ 16 പേർ മരിച്ചു കിടക്കുന്നു. അവർ ഇസ്രായേലിലെ സഹോദരന്മാരാണ്. അവർ മരിച്ചു പോയിരിക്കുന്നു. നിരപരാധികളായ മനുഷ്യർ എങ്ങനെ മരിക്കാനിടയായി? കാരണം ഒരു മനുഷ്യൻ അവർ നടന്നിരുന്ന നിരയ്ക്ക് പുറത്തായി കാലെടുത്തു വെച്ചു. ഇത് പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ? സഭ ദൈവത്തിന്റെ വചനവുമായിട്ട് ഒരേ നിരയിലാകുകയും ദൈവത്തോട് നിരയിലാകുകയും അതോടൊപ്പം തമ്മിൽ തമ്മിൽ നിരയിലാകുകയും ദൈവത്തെ ഭയന്നും മനുഷ്യരുടെ മുമ്പാകെ സത്യസന്ധതയോടും സാമ്യതയോടും സമ്പൂർണമായ രീതിയിൽ നടക്കുന്നു. എന്നാൽ ഒരു മനുഷ്യൻ ഒരു മേലങ്കി മോഷ്ടിക്കുകയും അവൻ ചെയ്തുകൂടാത്ത ഒരു കാര്യം ചെയ്തതിന്റെ കാരണത്താൽ 16 മനുഷ്യരുടെ ജീവനെ അതെടുത്തു. അത് 16 ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ അതിലും കൂടുതലാകാം. 16 മനുഷ്യരാണ് മരിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്ന് യോശുവ പറഞ്ഞു. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയും ഇവിടെ ഇതാ എന്തോ കുഴപ്പമുണ്ടായിരിക്കുന്നു. നാം രോഗികളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അവർ സൗഖ്യപ്പെടാൻ പരാജയപ്പെടുമ്പോൾ നാം സഭയെ മുഴുവനും കൂടി വിളിച്ച് ഒരു ഉപവാസത്തിന് ആഹ്വാനം നൽകേണ്ടത് ആവശ്യമാകുന്നു. കാരണം എന്തോ എവിടെയോ തെറ്റായിരിക്കുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയും ദൈവത്തിന് ആ വാഗ്ദത്തോട് ചേർന്ന് നിൽക്കുകയും അവനത് നിവൃത്തിയാക്കുകയും ചെയ്യും. അങ്ങനെ അവൻ ഉപവാസത്തിന് ആഹ്വാനം കൊടുക്കുകയും അവർ ചീട്ടിടുകയും അവരത് കണ്ടുപിടിക്കുകയും ആഖാൻ ഏറ്റുപറയുകയും ചെയ്തു. അവർ ആഖാന്റെ കുടുംബത്തെ മുഴുവനും കൊല്ലുകയും കത്തിയരിച്ച് ചാരമാക്കുകയും അതൊരോർമ്മയ്ക്കായി അവിടെ വിട്ടുപോകുകയും ചെയ്തു. അങ്ങനെ യോശുവ ഒരു പോറലോ ഒരു മുറിവോ ഏൽക്കാതെ നേരെ യുദ്ധം ചെയ്ത് പിടിച്ചടക്കിക്കൊണ്ട് മുമ്പോട്ട് പോയി. അവിടെയാണ് നിങ്ങൾ. ഒരു ദിവസം അവന് സ്വല്പം കൂടുതൽ സമയം ആവശ്യമായി വന്നു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയും രാത്രി സമയത്ത് അവന്റെ ആളുകൾക്ക് ശരിയായിട്ട് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. യോശുവ എന്ന യുദ്ധപരാക്രമി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് ആ ദേശത്ത് ജനങ്ങളെ യഥാസ്ഥാനത്തായി നിയോഗിക്കുകയും പുതിയ സഭയ്ക്ക് എഫേസ്യരെ പോലെ ആ ദേശത്തെ കൈവശമാക്കുകയും അതിനെ പിടിച്ചടക്കിക്കൊണ്ട് കൈവശപ്പെടുത്തുകയുമായിരുന്നു. അവനതിനുവേണ്ടി സ്വല്പം കൂടി സമയം ആവശ്യമായിരുന്നു. അതിനാൽ അവൻ പറഞ്ഞു, സൂര്യ, നിൽക്കൂ. സൂര്യൻ ഏകദേശം 12 മണിക്കൂറോളം നിന്നു. അവർ ദേശം പിടിച്ചടക്കുന്നത് വരെ നിന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ എഫേസ്യരുടെ പുസ്തകം ക്രിസ്തുവിൽ നമ്മെ യഥാസ്ഥാനത്തായി അവർ വിശുദ്ധ ദേശത്തായിരുന്നതുപോലെ നിയമിക്കുന്നു. നാം വിശുദ്ധ ദേശത്തല്ല സ്ഥാപിക്കപ്പെടുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവിൽ സ്ഥാപിക്കപ്പെടുന്നു. ഇപ്പോൾ നാം ഒരു വാക്യത്തെ വായിച്ചിട്ട് സഭ എത്ര സമ്പൂർണമാണെന്ന് നമുക്കിവിടെ കാണാം. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്, ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. ദൈവം അവനെ ഒരു അപ്പോസ്തലനാക്കി. മൂപ്പന്മാർ ആരും അവന്റെ മേൽ കൈവച്ചില്ല. ബിഷപ്പുമാർ ആരും അവനെ എങ്ങും അയച്ചില്ല. എന്നാൽ ദൈവം അവനെ വിളിച്ച് അവനെ ഒരു അപ്പോസ്തലനാക്കി തീർത്തു.
Paul, an apostle of Jesus Christ by the will of God,
ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫേസസിലുള്ള വിശുദ്ധന്മാരും, അതായത് വിശുദ്ധീകരിക്കപ്പെട്ടവർ, ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അവനെപ്രകാരമാണ് ഇത് സംബോധന ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇത് അവിശ്വാസികളോടല്ല, എന്നാൽ സഭയോടാകുന്നു. ഇത് ക്രിസ്തുവേശുവിൽ വിശുദ്ധന്മാരും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുമാർക്കാണ്. ഇപ്പോൾ ക്രിസ്തുവേശുവിൽ നാം എങ്ങനെയാണ് ആകണമെന്നുള്ളത് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊരിന്ത്യർ എഴുതിയ 1:12 തിരിക്കുക. നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റവരാകുന്നു. എപ്രകാരമാണ്? എന്തിനാലാണ് സ്നാനപ്പെട്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനാലാകുന്നു. ക്രിസ്തു സഭക്കാരായ നിങ്ങളുടെ ജലത്താലുള്ള സ്നാനത്താലല്ല, എന്നാൽ ഒരേ ആത്മാവിലാകുന്നു. ഒരു കൈ പിടിച്ചു കുലുക്കലോ ഒരു കത്തിനാലോ ഒരു തളിക്കലാലോ അല്ല. എന്നാൽ ഒരേ ആത്മാവിൽ ഏക ശരീരമാകുമാറ് നാം എല്ലാവരും സ്നാനപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ അവകാശമായ, നമുക്ക് ജീവിക്കുന്നതിനു വേണ്ടി ദൈവം നമുക്ക് നൽകിയ ദേശമായ പരിശുദ്ധാത്മാവാകുന്നു. അത് കനാൻ ദേശം അവൻ യഹൂദന്മാർക്ക് കൊടുത്തതുപോലെ അവൻ നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്നതാകുന്നു. നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇപ്പോൾ ദേശം കൈവശമാക്കിയിരിക്കുന്ന ആത്മീയ ഇസ്രായേലിയരോടാണ് അവൻ സംസാരിക്കുന്നത്. ഓ, നിങ്ങൾ മിസ്രയേമിലെ വെളുത്തുള്ളിയിൽ നിന്നും പുറത്തായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നില്ലേ? നിങ്ങൾ മരുഭൂമിയിൽ നിന്നും പുറത്തായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നില്ലേ? അവർ ദേശത്തേക്ക് മറികടക്കുന്നതുവരെ സ്വർഗത്തിലെ ദൂതന്മാരുടെ ആഹാരമായ മന്ന അവർക്ക് ഭക്ഷിപ്പാനുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ അവർ ദേശത്തേക്ക് മറികടന്നപ്പോൾ മന്ന വീഴുന്നത് നിന്നുപോയി. അപ്പോഴേക്കും അവർ പൂർണ്ണ വളർച്ചയെത്തിയിട്ട് ആ ദേശത്തെ വിളവ് തിന്നു. അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഇനിയും ശിശുക്കളല്ല. ശിശുക്കളെ പോലെ സുവിശേഷത്തിന്റെ മായമില്ലാത്ത പാൽ വാഞ്ചിക്കുന്നില്ല. അതിനാൽ സഭയിലേക്ക് വരുന്നതിന് നിങ്ങളെ തട്ടുകയും താലോലിക്കുകയും ബോധിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വളർച്ചയെത്തിയ ക്രിസ്ത്യാനിയായിട്ട് കട്ടിയുള്ള ആഹാരം തിന്നാൻ തയ്യാറായിരിക്കുന്നു. നിങ്ങളൊരു കാര്യത്തിലേക്ക് വരുന്നതിന് തയ്യാറായിരിക്കുന്നു എന്നവൻ പറഞ്ഞു. ആഴമേറിയതും സമൃദ്ധിയായതുമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്നു. ഓ, നാം നേരെ അതിലേക്ക് കടക്കുന്നതാണ്. ഓ, ഇത് ലോകാരംഭം മുതൽ മറച്ചു വച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വരികയും ഞാനിത് നിങ്ങളെ സംബോധന ചെയ്യുകയും ചെയ്യുന്നുവെന്ന് അവൻ പറഞ്ഞു. അതിപ്പോൾ മിസ്രയും വിട്ടവരെ അല്ല, അതിപ്പോൾ യാത്രയിലുള്ളവരെയും അല്ല, എന്നാൽ വാഗ്ദത്തം സ്വീകരിച്ച് വാഗ്ദത്ത ദേശത്തായിരിക്കുന്നവരെയാകുന്നു. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തെ പ്രാപിച്ചവരായി എത്ര പേർ ഇവിടെയുണ്ട്? ഓ, നിങ്ങളിപ്പോൾ ഈ ദേശത്തിനുള്ളിലായിട്ട് ആ ദേശത്തെ വിളവ് തിന്നുകയും ദൈവത്തിന്റെ കട്ടിയായ ആഹാരങ്ങൾ കഴിക്കുകയും നിങ്ങൾക്കൊരു വ്യക്തമായ ഗ്രഹണശക്തിയും ഉണ്ടായിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നില്ലേ? നിങ്ങളുടെ ആത്മീയ മനസ്സ് മുഴുവനായും അലങ്കോലാവസ്ഥയിൽ നിന്നും വ്യക്തമായിരിക്കുന്നു. അവൻ ആരാകുന്നുവെന്ന് നിങ്ങൾ വ്യക്തമായി അറിയുന്നു. അവൻ എന്താകുന്നുവെന്ന് വ്യക്തമായും നിങ്ങൾ അറിയുന്നു. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ വ്യക്തമായും അറിയുന്നു. അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായി നിങ്ങൾ അറിയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറപ്പിച്ചുമിരിക്കുന്നു. ഓ, അങ്ങനെയുള്ളവരോടാണ് പൗലോസ് ഇപ്പോൾ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക, ഇപ്പോൾ ശ്രദ്ധിക്കുക. ക്രിസ്തുവേശുവിൽ വിശ്വാസികളായവരോട് ഇപ്പോൾ സഭ ഒരു വട്ടം കൂടി ഇത് ആവർത്തിക്കാനിടയാക്കട്ടെ. നാം ക്രിസ്തുവിൽ എങ്ങനെയാണ് കടക്കുന്നത്? സഭയിൽ ചേരുന്നതിൽ കൂടെയാണോ? അല്ല. ഒരു പുസ്തകത്തിൽ പേരിടുന്നതിൽ കൂടെയാണോ? അല്ല. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണോ? അല്ല. എങ്കിൽ നാം ക്രിസ്തുവിൽ എങ്ങനെയാണ് കടക്കുന്നത്? ഒരേ ആത്മാവിൽ ഏക വാഗ്ദത്തമായ ശരീരത്തിലേക്ക് നാം എല്ലാവരും സ്നാനപ്പെട്ടിരിക്കുകയും ആ ദേശത്തിന് അവകാശപ്പെട്ട എല്ലാത്തിലും നാം പങ്കാളികളുമാകുന്നു. ആമേൻ. ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. എന്റെ തൊണ്ട ഇടറുന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒച്ച വയ്ക്കാൻ കഴിയുമായിരുന്നു. ഞാൻ ഈ ദേശത്തെത്തുമ്പോൾ ഇതെന്റേതാകുന്നു. ഞാൻ കനാനിൽ എന്റെ വീട്ടിലാകുന്നു. ദൈവം എന്നെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തിനും ഞാൻ അധീനനാകുന്നു. ഞാൻ വിശുദ്ധ ഭൂമിയിൽ നടക്കുന്നു. ഒരു രാജാവിന്റെ മകനായി രാജവസ്ത്രം ധരിച്ച് തയ്യാറായിരിക്കുന്നു. ഞാൻ മിസ്രയീമിൽ നിന്ന് കടന്നുവന്ന് വാഗ്ദത്ത ദേശത്തുകൂടി വരികയും പരീക്ഷകളെ നേരിടുകയും യോർദാൻ മറികടന്ന് ഈ വാഴ്ത്തപ്പെട്ട വാഗ്ദത്ത ദേശത്തെത്തുകയും ചെയ്തിരിക്കുന്നു. ഓ, ഞാൻ എങ്ങനെയാണ് ഇതിൽ കടന്നത്? ഏക ആത്മാവിലാലാകുന്നു. അതേ രീതിയിൽ പൗലോസിനത് കിട്ടുകയും അവന്റെ മേൽ ആയിരുന്നതുപോലെ എന്റെ മേൽ പ്രവർത്തിക്കുകയും അതേപോലെ നിങ്ങളുടെ മേലും ആകുന്നു. ഏക ആത്മാവിൽ നാം എല്ലാവരും സ്നാനപ്പെട്ടിരിക്കുന്നു. തളിക്കലല്ല, ഒരു ചെറിയ തളിക്കൽ വളരെ നന്നായി അനുഭവപ്പെടുത്തും, എന്നാൽ ഇത് മുക്കലാകുന്നു. ഓ, നാം എല്ലാവരും പരിശുദ്ധാത്മാവിൽ മുങ്ങി നീന്തിയിരിക്കുന്നു. അതാണ് വാഗ്ദത്തം. നമ്മുടെ എഫേസ്യർ, നമ്മുടെ പരിശുദ്ധാത്മാവായ യോശുവ, യോശുവ എന്ന് വെച്ചാൽ യേശു രക്ഷിതാവ് എന്നാകുന്നു. യോശുവ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് അതിനെ സ്വാഭാവികതയിലായിരുന്നതുപോലെ ആത്മീയതയിൽ പ്രതിനിധീകരിച്ചിട്ട് അവൻ നമ്മുടെ മഹാനായ യോദ്ധാവാകുന്നു. അവൻ നമ്മുടെ മഹാനായ നേതാവാകുന്നു. ദൈവം യോശുവയുടെ കൂടെ ആയിരുന്നതുപോലെ ദൈവം പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മെ വഴി നടത്തുന്നു. പാപം പാളയത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് വിരാമം ആവശ്യപ്പെടുന്നു. ഈ സഭയിൽ എന്താണ് കുഴപ്പം? എന്തോ കുഴപ്പമുണ്ട്. ഓ, എപ്രകാരം നമുക്കിന്ന് വളരെയധികം കീശിന്റെ പുത്രന്മാരുണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? വളരെയധികം ശൗലുമാർ സെമിനാരികളിൽ നിന്നും വേദശാസ്ത്ര പാഠശാലകളിൽ നിന്നും വന്ന് അവരുടെ വൈകൃതമായ കാര്യങ്ങളെ ബൈബിൾ അതിനെക്കുറിച്ച് അവർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ ചെയ്തുകൊണ്ടു പോകുന്നു. കാഴ്ചയ്ക്ക് വിശ്വാസമില്ലാതെ നിങ്ങളിൽ നിന്നും അവരെ തന്നെ വേർപെടുത്തിക്കൊണ്ട് നിങ്ങളുമായി യാതൊരു കൂട്ടായ്മയും മറ്റുള്ള കാര്യങ്ങളുമില്ലാതെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അവരെവിടെ നിന്ന് വരുന്നുവെന്ന് അവർക്കറിയില്ല. അവർക്കതിനൊരു ഉത്തരമില്ല. എന്റെ സ്നേഹിതനായ സഹോദരൻ ബൂത്ത് ക്ലിബിൽ നിന്നും ഞാനിത് പറയുന്നു. ഈ ലോകത്തിൽ നിയമാനുസൃതമല്ലാതെയും ദൈവഭക്തിയിലല്ലാതെ സൃഷ്ടിക്കപ്പെട്ടതുമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു കോവർ കഴുതയാകുന്നു. ഒരു കോവർ കഴുത മറ്റുള്ളതിൽ വെച്ച് ഏറ്റവും താണേ ഒരു കാര്യമാകുന്നു. അവൻ എന്താണെന്ന് തന്നെ അതിനറിയില്ല. അതിന് സ്വയമായി വീണ്ടും ഉത്പാദിപ്പിക്കാൻ കഴിയില്ല. ഒരു കോവർ കഴുതയ്ക്ക് മറ്റൊരു കോവർ കഴുതയുമായി ഇണചേർന്ന് വേറൊരു കോവർ കഴുതയായിരിക്കാൻ കഴിയില്ല. അവൻ തീർന്നിരിക്കുന്നു. അതിനതിന്റെ അപ്പൻ എവിടെ നിന്ന് വന്നുവെന്നോ അതിന്റെ അമ്മ എവിടെ നിന്ന് വന്നുവെന്നോ അറിയില്ല. കാരണം അവനൊരു സ്വല്പം കഴുതയും ഒരു പെൺകുതിരയുമാകുന്നു. ദൈവം അതൊരിക്കലും ചെയ്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ ദൈവത്തിന്റെ മേലാക്കരുത്. ദൈവം അതൊരിക്കലും ചെയ്തിട്ടില്ല. എല്ലാം അതത് തരം ഫലങ്ങളെ ഉത്പാദിപ്പിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു പറഞ്ഞു. അതേ ശ്രീമാൻ. എന്നാൽ ഒരു കോബർ കഴുത എന്നതിന്റെ അപ്പൻ ഒരു കഴുതയും അമ്മ ഒരു പെൺകുതിരയുമായതിനാൽ അതിനെന്താണ് അവകാശപ്പെട്ടിരിക്കുന്നതെന്ന് അതിന് തന്നെ അറിയില്ല. അതൊരു കുതിര കോബർ കഴുതയാകാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഒരു കുതിര കഴുതയാകാൻ ശ്രമിക്കുകയോ ഒരു കഴുത കുതിരയാകാൻ ശ്രമിക്കുകയാണ്. അവൻ എവിടെ അവകാശപ്പെട്ടിരിക്കുന്നുവെന്ന് അതിനറിയില്ല. അത് ഈ ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും കട്ടിയായ ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു അംശം പോലും അവനെ വിശ്വസിക്കാൻ കഴിയില്ല. അപ്രകാരമാണ് വളരെയധികം ജനങ്ങൾ സഭയിലായിരിക്കുന്നത്. അവർക്കവരുടെ അപ്പൻ ആരാണെന്നോ അമ്മ ആരാണെന്നോ അറിയില്ല. അവർക്കറിയാവുന്ന ഏക കാര്യമെന്നത് ഒന്നുകിൽ അവർ പ്രസ്ബിറ്റേറിയൻകാരോ മെത്തഡിസ്റ്റുകാരോ ബാപ്റ്റിസ്റ്റുകാരോ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണെന്നുള്ളതാണ്. അവർ എവിടെ നിന്ന് വന്നിരിക്കുന്നുവെന്ന് അവർക്കറിയില്ല. ഒരു കഴുതയോടെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് എത്ര വേണമെങ്കിലും ഉച്ചത്തിൽ ചിലയ്ക്കാൻ കഴിയും. അത് അവിടെ നിന്നുകൊണ്ട് അതിന്റെ വലിയ ചെവികൾ ഉയർത്തിപ്പിടിച്ചിട്ട് നോക്കുക മാത്രം ചെയ്യും. നിങ്ങൾക്ക് രാത്രി മുഴുവൻ അവരോട് പ്രസംഗിക്കാൻ കഴിയും. അവർ വന്നപ്പോൾ എന്തായിരുന്നുവോ അതിൽ നിന്നും ഒരംശം പോലും കൂടുതൽ അവർ പോകുമ്പോഴായിരിക്കില്ല. ഇപ്പോൾ അത് ശരിയായ ഒരു കാര്യമാണ്. ഞാൻ പരുഷമായിരിക്കാൻ അർത്ഥമാക്കുന്നില്ല, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുണ്ട്, അത് അവർ നല്ല ജോലിക്കാരാണ് എന്നുള്ളതാണ്. ഓ, അവർ വെറുതെ കിടന്ന് പണി തന്നെ പണി ചെയ്യും. അതൊരു കൂട്ടം അർമേനിയും ചിന്താഗതിക്കാർ സ്വർഗത്തിലേക്ക് പോകുന്നതിന് അവർ തന്നെ എല്ലായ്പ്പോഴും പണിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വഴിയെക്കുറിച്ച് അതിന്റെ മനസ്സിൽ കൊണ്ടുവരുന്നു. അത് കൊള്ളാം. എന്നാൽ ഒരു കോവർ കഴുതയാകുന്നു. ഓ, മഹിളകളുടെ സഹായ സമിതിയും കോഴിയിറച്ചിയുടെ അത്താഴവും ബ്രാസിംഗിന് ചെലവെടുക്കുന്നതിനായി നമുക്ക് ഈ നൃത്ത പരിപാടിയും ഈ സാമൂഹ്യ പരിപാടിയും ഉണ്ടായിരിക്കണം. അത് വെറും പണി തന്നെ പണി അത് മാത്രമാകുന്നു. അവരെന്തിനു വേണ്ടിയാണ് പണി ചെയ്യുന്നത്? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവെന്ന് അവരോട് ചോദിക്കുക. അവർ ചെവി ഉയർത്തി പിടിച്ചു നിൽക്കും. അവരെവിടെ അവകാശപ്പെട്ടിരിക്കുന്നുവെന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? ഇതിനെക്കുറിച്ചെല്ലാമായിട്ട് എന്താണ് പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഒന്നും തന്നെ കേട്ടിട്ടില്ല. ഓ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു മതഭ്രാന്തനായിരിക്കാം. നോക്കൂ, അവർക്ക് അവരുടെ അപ്പൻ ആരാണെന്നും അമ്മ ആരാണെന്നും പോലും അറിയില്ല. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് അവരെ അടിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അടിക്കുക, അവിടെ അടിക്കുക, ഇവിടെ അടിക്കുക, അവിടെ അടിക്കുക. അത് കൊള്ളാം, അതൊരു കോവർ കഴുതയാകുന്നു. എന്നാൽ നിങ്ങൾക്ക് അതൊരു നല്ല ജാതിയായ കുതിരയാൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്നാൽ ചമ്മട്ടി അവന്റെ മേൽ ഒരു വട്ടം പൊട്ടിക്കുക മാത്രം ചെയ്യുക, സഹോദര അവൻ പോയി കഴിഞ്ഞിരിക്കും. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ അറിയാം. ഓ, ഒരു നല്ല ഇനം കുതിരയെ ഓടിക്കുന്നത് എത്ര നന്നായ ഒരു കാര്യമാകുന്നു. വരൂ മകനെ, ഓ മനുഷ്യ എന്ന് പറയുന്നത് തന്നെ എത്ര നന്നായിരിക്കുന്നു. നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവൻ കുതിരക്കോപ്പ് പറപ്പിച്ചു കളയും. അതുപോലെ തന്നെയാണ് യഥാർത്ഥമായ നല്ല ഇനം ക്രിസ്ത്യാനികളോടുമായിരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപം മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. ഇതാ അവർ അതിനുവേണ്ടി പോയി കഴിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അവർക്ക് വെള്ളത്തിങ്കിൽ എത്താമോ? ഇതാ അവരെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് സ്വീകരിക്കുന്നത് വരെ അവർക്ക് രാത്രിയും പകലും വിശ്രമിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാമോ ഒരു ക്രിസ്ത്യാനിക്ക് അവന്റെ അപ്പൻ ആരാണെന്ന് അറിയാം. നോക്കൂ, ഒരു ജന്മത്തിന് രണ്ടു പേരെടുക്കപ്പെടുന്നു. അത് ശരിയാണ്, അത് പിതാവും മാതാവുമാകുന്നു. കോവർ കഴുതയ്ക്ക് പിതാവ് ആരാണെന്നും മാതാവ് ആരാണെന്നും അറിയില്ല. എന്നാൽ നമുക്ക് പിതാവും മാതാവും ആരാണെന്നറിയാം. കാരണം നാം എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്താൽ ജനിക്കുകയും ആത്മാവിനാൽ ഉറപ്പിക്കപ്പെട്ടവരുമാകുന്നു. പെന്തക്കോസ്തു ദിവസം പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ഓരോരുത്തരും തങ്ങളുടെ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. സഹോദര, ഒരു യഥാർത്ഥ വീണ്ടും ജനിച്ച ക്രിസ്ത്യാനി, ഓ ദൈവമേ, അവന്റെ ആത്മാവിന് വചനത്തെ കിട്ടിയാൽ ഉടനെ തന്നെ അവൻ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുന്നു. അതിനുശേഷം അവനോട് എന്തെങ്കിലും ചോദിക്കുക. അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവനറിയാം. നിങ്ങൾ ദിവ്യ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. നിങ്ങൾ രണ്ടാമത്തെ വരവിൽ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ഒരു കോവർ കഴുതയോടെ ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ കോവർ കഴുതയുടെ മതം പറയും, എനിക്കറിയില്ല, ഡോക്ടർ ജോൺസ് ഒരു വട്ടം പറഞ്ഞിരുന്നു. ഹാ, ഇവർ ഷൗലിനെ പിന്തുടരുന്നു. മനസ്സിലായില്ലേ? ഓ, അവർക്കതറിയില്ല. കൊള്ളാം, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ സഭയ്ക്ക് തന്നെ അതിനെപ്പറ്റി അറിയില്ല, തീർച്ചയല്ല. ഓ സഹോദര, എന്നാൽ ഒരു വീണ്ടും ജനിച്ച പുരുഷനും സ്ത്രീക്കും കർത്താവായ യേശുവിന്റെ വരവ് തീർച്ചയായിരിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നതിനായി ഉള്ളതുപോലെ പരിശുദ്ധാത്മാവ് അവർക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയാകുന്നു. കിണറ്റുകരയിലെ സ്ത്രീ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ മലയിൽ നമസ്കരിച്ചു വരുന്നു, യഹൂദന്മാർ യെരൂശലേമിൽ നമസ്കരിക്കുന്നു. അവൻ പറഞ്ഞു, സ്ത്രീയെ, എന്റെ വാക്കുകളെ കേൾക്കുക. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇതാ വന്നു മരിക്കുന്നു, നിന്റെ വചനം സത്യമാകുന്നു. ബൈബിൾ വായിക്കുകയും ബൈബിൾ പറയുന്ന എല്ലാ വാക്കുകളെയും വിശ്വസിക്കുകയും അതിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുകയും ചെയ്യുന്നവരെല്ലാം അതേ പരിശുദ്ധാത്മാവിനെ തന്നെ അവർ അത് സ്വീകരിച്ചതുപോലെ തന്നെ സ്വീകരിക്കുന്നു. അതേ ഫലങ്ങളോടുകൂടി അവർ അത് സ്വീകരിക്കുന്നു. അവർ അത് സ്വീകരിക്കുമ്പോൾ അതേ ശക്തി അവർക്ക് കിട്ടുന്നു. അവന്റെ പിതാവും മാതാവും ആരാകുന്നുവെന്ന് അവൻ അറിയുന്നു. അവൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ട് ആത്മാവിൽ ജനിച്ച് ദൈവത്തിന്റെ അഭിഷേകവുമായി നിറഞ്ഞിരിക്കുന്നുവെന്ന് അവൻ അറിയുന്നു. അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവൻ അറിയുന്നു. തീർച്ചയായും അവൻ കനാനിലാകുന്നു. അവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് അവൻ അറിയുന്നു. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയോട് അപ്രകാരം തന്നെയാകുന്നു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവെന്ന് അവനോട് ചോദിക്കുക. ആമേൻ സഹോദര എന്നവൻ പറയും. കഴിഞ്ഞ ദിവസം 92 വയസ്സ് പ്രായമേറിയ ഒരു വിശുദ്ധയുടെ അടുക്കൽ ഞാൻ നിൽക്കുകയായിരുന്നു. അവരുടെ 80 വയസ്സ് പ്രായമായ പാസ്റ്റർ അവരോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മച്ചി, അപ്പോൾ അവർക്ക് കഴിയാവുന്നിടത്തോളം ഉജ്ജ്വലതയോട് ഊവ് എന്റെ മകനെ എന്ന് പറഞ്ഞു. നിങ്ങൾ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചിട്ട് എത്ര നാളുകളായിട്ടുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ഏകദേശം 60 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കത് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾ ഒരു കോവർ കഴുതയായിരുന്നെങ്കിൽ അവൾ പറഞ്ഞേനെ, ഒരു നിമിഷം നിൽക്കൂ, ഞാൻ തളിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അതെ, അവരെന്നെ ഇപ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ എന്റെ എഴുത്ത് വാങ്ങിയിരുന്നുവെന്നും തീർച്ചയാണ്. ഓ ദേ തോന്നണമേ, അവരെവിടെ അവകാശപ്പെടുന്നുവെന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്നാൽ ഈ വൃദ്ധയ്ക്ക് അവരുടെ ജ്യേഷ്ഠാവകാശം എവിടെ നിന്ന് വന്നിരുന്നുവെന്ന് അറിയാമായിരുന്നു. അത് സംഭവിച്ചപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ജലത്താലും ആത്മാവിനാലും ജനിച്ചിരുന്നു. വചനമായ ജലത്താലുള്ള കഴുകലിൽ കൂടി വരുന്നതിന് വചനമെടുക്കപ്പെടുമെന്ന് അവർ അറിഞ്ഞിരുന്നു. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ള ഇവരോട് ഇതെങ്ങനെ സംബോധന ചെയ്തിരുന്നുവെന്ന് ശ്രദ്ധിക്കുക. ഓർക്കുക, പൗലോസ് ഞാൻ വളരെ സമയം എടുത്തിരിക്കുന്നു, എന്നാൽ ഞാൻ ഈ അധ്യായത്തെ മുഴുവനായി എടുത്തുകൊണ്ട് പോകുന്നതല്ല. എന്നാൽ ഞാനത് എളുപ്പമെടുക്കാം. നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഓ, ഇത് നാം എവിടെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. എന്നാൽ നമുക്കിത് ഒരു രാത്രി കൊണ്ട് തീർക്കാൻ കഴിയുന്നതല്ല. നമുക്ക് ഒന്നോ രണ്ടോ മാസം ഇതിനുവേണ്ടി എടുത്തിട്ട് ഓരോ രാത്രിയിലും വചന അനുസരണമായി അതിൽ കൂടെ കടന്നു
പോകേണ്ടതായിട്ടുണ്ട്.
തിരികെ പോയി അത് ചരിത്രങ്ങളിൽ കൂടി നേരെ അത് എടുത്തുകൊണ്ടുവന്ന് വചനപ്രകാരം അത് സത്യമാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ വാക്യത്തെ വീണ്ടും എളുപ്പം വായിക്കട്ടെ. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, എഫെസോസിലുള്ള വിശുദ്ധന്മാരും അതൊരു സമുച്ചയമാണ്, ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അതിന്റെ അർത്ഥം ഇവർ വിളിച്ച് പുറത്താക്കപ്പെട്ടവരും വേർപെടുത്തപ്പെട്ടവരും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവരും ക്രിസ്തുവേശുവിൽ ആയവരുമാകുന്നു. ഞാൻ ഈ ലേഖനം എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾക്ക് സംബോധന ചെയ്യുന്നു. ഓ, പൗലോസ് ഇപ്പോൾ അവരോടൊപ്പം അവിടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓ, എത്ര സന്തോഷകരമായിരിക്കുന്നു. ഈ അപ്പോസ്തലന്റെ തല അവിടെ വെച്ച് അവർ വെട്ടിക്കളഞ്ഞിരുന്നു. അവർ അവന്റെ തല വെട്ടിക്കളഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി നിന്നിരുന്നു. എന്നാലോ, അവന്റെ തല ഒരു പുതിയ ശരീരത്തിലായിട്ട് ഇനിയും ഒരിക്കലും അത് വെട്ടിക്കളയാൻ കഴിയുകയില്ല. ഇതെഴുതിയ അപ്പോസ്തലൻ തന്നെ ഇപ്പോൾ ഈ നിമിഷം അവരോടൊപ്പം അവിടെ നിൽക്കുന്നു. ക്രിസ്തുവേശുവിലുള്ള നിങ്ങൾക്ക് എഴുതുന്നു എന്നവൻ പറഞ്ഞു. ഒരേ ആത്മാവിൽ ഏക ശരീരമാകുമാറ് നാം എല്ലാവരും സ്നാനപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക.
And peace from God our Father and the Lord Jesus Christ. Blessed be the God and Father.
നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഓ ചാർലി, നീ ഇത് കേൾക്കുന്നുണ്ടോ? കുറച്ച് അപ്പോസ്തലന്മാർക്കും കുറച്ചിതിനും മാത്രമല്ല, എന്നാൽ സകല ആത്മീകാനുഗ്രഹത്താലും അനുഗ്രഹിച്ചിരിക്കുന്നു. എന്റെ കൊസ്തു നാളിൽ വന്ന അതേ പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കുന്നു. മറിയാമിനെ ഒച്ച വയ്ക്കാനും അന്യഭാഷ പറയാനും ഒരത്ഭുതകരമായ സമയത്ത് ആനന്ദിക്കുവാനും അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഇടയാക്കിയ അതേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കുന്നു. ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ 14 ദിവസം വെള്ളം നിറഞ്ഞ് മുങ്ങി താഴ്ന്നതുപോലെ കാണപ്പെടുന്ന ഈ കപ്പലിൽ പൗലോസിനെ അനുവദിച്ച് അതേ പരിശുദ്ധാത്മാവ് ഓരോ തിരമാലയിലും ഒരു പിശാജ് അവന്റെ മേലേക്ക് ചാടി പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് മനുഷ്യ ഞാൻ നിന്നെ മുക്കിക്കളയും, എനിക്ക് നിന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നതുപോലെ കാണപ്പെട്ടിരുന്നു. അങ്ങനെ പൗലോസ് പ്രാർത്ഥനയ്ക്കായിട്ട് പോയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ രാത്രിയിൽ അവന്റെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു, പൗലോസേ ഭയപ്പെടരുത്, ഈ പഴയ കപ്പൽ മാത്രം ഒരു ദ്വീപിൽ ചെന്ന് മുട്ടി വീഴേണ്ടതാകുന്നു, അതുകൊണ്ട് പോയി ആഹാരം കഴിച്ചുകൊള്ളുക, എല്ലാം ശരിയായിക്കൊള്ളും. ഇവിടെ ഇതാ അവൻ തന്റെ കൈകളിലും കാലുകളിലും ചങ്ങലകളാൽ ബന്ധിതനായിട്ട് അതും വലിച്ചെഴിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, ഞാൻ സേവിച്ചു വരുന്ന ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ നിന്നിട്ട് പൗലോസെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞു. അതേ പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കും. അതേ ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമുക്ക് അതേ ആത്മീക അനുഗ്രഹങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓ, നമുക്ക് ഒരു നിമിഷം കൂടി ഇവിടെ നിർത്താം. സ്വർഗീയ സ്ഥാനങ്ങളിൽ, ഇപ്പോൾ അത് മറ്റെവിടെയുമല്ല, എന്നാൽ സ്വർഗീയ സ്ഥാനങ്ങളിലാകുന്നു. നാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അത് വിശ്വാസിയുടെ സ്ഥാനത്തെ അർത്ഥമാക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ സഭ മുഴുവൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ നാം സന്ദേശത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നു. അങ്ങനെ നാം സ്വയം വിശുദ്ധന്മാരായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. വിളിക്കപ്പെട്ടവരും പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റവരും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞവരും വിളിക്കപ്പെട്ടും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായിട്ട് സ്വർഗീയ സ്ഥാനങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയും നമ്മുടെ പ്രാണനിൽ നാം സ്വർഗീയരാകുകയും ചെയ്യുന്നു. നമ്മുടെ ആത്മാക്കളെ സ്വർഗീയ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ഓ സഹോദര, അവിടെ നിങ്ങൾ ഒരു സ്വർഗീയ അന്തരീക്ഷത്തിലായിരിക്കുന്നു. ഓ, ഇന്ന് രാത്രിയിൽ എന്ത് സംഭവിക്കാൻ
കഴിയും?
ഇന്ന് രാത്രിയിൽ നാം ഇവിടെ സ്വർഗീയ അന്തരീക്ഷത്തിലായിരിക്കുകയും പരിശുദ്ധാത്മാവ് പുനർജനിക്കപ്പെട്ട് ക്രിസ്തുവേശുവിൽ പുതിയ സൃഷ്ടിയായിരിക്കുന്ന ഓരോ ഹൃദയങ്ങളിൽ കൂടി കടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കാൻ കഴിയും? സകല പാപങ്ങളും രക്തത്തിന് കീഴിലായിട്ട് സമ്പൂർണ്ണ ആരാധനയോട് ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കൈകളെയും ഹൃദയങ്ങളെയും ഉയർത്തി സ്വർഗീയ സ്ഥാനങ്ങളിലായിക്കൊണ്ട് ക്രിസ്തുവേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിലായിക്കൊണ്ട് ഒരുമിച്ച് കൂടി ആരാധിക്കുന്നു. അങ്ങനെ ഒരു സ്ഥാനത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇരുന്നിട്ടുണ്ടോ? ഓ, ഞാൻ ഇരുന്നിട്ട് ആനന്ദം കൊണ്ട് കരയുകയും ദൈവമേ ഒരിക്കലും എന്നെ ഇവിടെ നിന്ന് പോകാനിടയുമാക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ക്രിസ്തുവേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളാകുന്നു. എന്തിനാലാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്? ദിവ്യ രോഗശാന്തിയാലും മുന്നറിവാലും വെളിപാടും ദർശനങ്ങളും ശക്തിയും അന്യഭാഷയും വ്യാഖ്യാനവും ബുദ്ധിയും പരിജ്ഞാനവും സകല സ്വർഗീയ അനുഗ്രഹങ്ങളും ഉച്ചരിപ്പാൻ കഴിയാത്ത വിധം ആനന്ദവും നിറയെ മഹത്വവും സകല ഹൃദയങ്ങളും ആത്മാവിൽ നിറഞ്ഞിട്ട് ഒരുമിച്ച് നടക്കുകയും സ്വർഗീയ സ്ഥാനങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയും ഒരൊറ്റ ദുഷ്ടവിചാരങ്ങളും നമ്മുടെ ഇടയിലില്ലാതെ ഒരു സിഗരറ്റ് വലിക്കപ്പെടാതെയും ഒരിറക്കം കുറഞ്ഞ വസ്ത്രമില്ലാതെയും ഒരിതോ അതോ മറ്റേതോ ഇല്ലാതെ ഒരൊറ്റ ദുഷ്ടവിചാരം പോലുമില്ലാതെ ആർക്കും തമ്മിൽ തമ്മിൽ യാതൊന്നും എതിരായിട്ടില്ലാതെ എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലുമായി സംസാരിക്കുകയും എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഏക മനസ്സോടെ ആയിരിക്കുകയും പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി. അവിടെയാണ് നിങ്ങൾ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് ആരുടെ മേലും വന്നിട്ട് ആരെങ്കിലും പറയും, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇന്ന ഇന്ന സ്ഥലത്തേക്ക് പോയി ഇന്ന കാര്യം ചെയ്യുക. അതതുപോലെ തന്നെ സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കാര്യം ചെയ്യുക, അതുപോലെ തന്നെ അത് സംഭവിക്കുന്നത് നോക്കുക. നമ്മെ സ്വർഗത്തിലെ സകല സ്വർഗീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും നാം അവനെ തിരഞ്ഞെടുത്തോ അതോ അവൻ നമ്മെ തിരഞ്ഞെടുത്തോ? അവൻ നമ്മെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എപ്പോഴായിരുന്നു? നാം അവനെ സ്വീകരിച്ച രാത്രിയിലായിരുന്നു. തിരഞ്ഞെടുപ്പ് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും സ്ഥാപിത സംഘടനയിലാണോ സ്നേഹത്തിൽ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ദൈവം നമ്മെ എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായി നിങ്ങളെ ദൈവം എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? അവൻ എപ്പോഴാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുമ്പേ ആയിരുന്നു.
By his foreknowledge he foresaw you and know that you love him and before there was a foundation of the world
ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്നിട്ട് യേശുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമായി അയക്കുകയും സ്നേഹത്തിൽ അവനോട് സ്വയം നിരപ്പാക്കുന്നതിനായി വിളിക്കുകയും ചെയ്തു. ഓ, നമുക്ക് കുറച്ചുകൂടി സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. ഇതിന് മുമ്പോട്ടുള്ള ഭാഗത്തിലേക്ക് നാം പോകുന്നതിന് മുമ്പ് ഉത്പത്തി 1:26 ഞാൻ തിരികെ പോകട്ടെ. ഞാനിത് ബുധനാഴ്ച എടുത്തുകൊള്ളാം. ദൈവം മനുഷ്യനെ നിർമ്മിക്കുന്നതിന് മുമ്പ് അവൻ സ്വയം അവനെ ഇലോഹിം എന്ന് വിളിച്ചിരുന്നു. എബ്രായ ഭാഷയിൽ ഈ വാക്കിന്റെ അർത്ഥം സ്വയമായി നിലവിലിരിക്കുന്നവനെന്നാകുന്നു. എല്ലാമായിട്ട് അവൻ സ്വയമായിരുന്നു. അവന് മുമ്പായി യാതൊന്നും നിലവിലിരുന്നില്ല. അവിടെ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിലവിലായിരുന്നുവെങ്കിൽ എല്ലാമായിട്ട് അവൻ സ്വയം മാത്രമായിരുന്നു. ഇലോഹിം എന്ന് വെച്ചാൽ സർവസമ്പൂർണനും സർവശക്തനും സ്വയമായി നിലവിലിരിക്കുന്നവനും എന്നാകുന്നു. ഹോ, എന്നാൽ 2:22 അവൻ മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ താൻ JAHU അതായത് യഹോവ ആകുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? സർവമായി നിലവിലായിരുന്ന ഞാൻ എന്നിൽ നിന്നും സ്വയം എന്റെ മകനായിരിക്കുന്നതിന് അല്ലെങ്കിൽ താൽക്കാലികമായി അല്ലെങ്കിൽ അപൂർണമായി തനിക്കൊരു മകനായിരിക്കുന്നതിന് എന്തോ സൃഷ്ടിച്ചു എന്നാണ്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. യഹോവ എന്ന് വെച്ചാൽ അവൻ മനുഷ്യനെ ഒരു അപൂർണ ദൈവമായി നൽകിയെന്നാകുന്നു.
Because he is Father God
കാരണം അവൻ പിതാവായ ദൈവവും അവൻ മനുഷ്യനെ അപൂർണമായ ദൈവവുമായി നിർമ്മിക്കുകയും ചെയ്തു. അതിനാൽ അവൻ ഇനിയും സ്വയമായി മാത്രം നിലവിലിരിക്കുന്നവനല്ല, എന്നാൽ അവൻ തന്റെ കുടുംബവുമായി നിലവിലിരിക്കുന്നു. ഇപ്പോൾ അവൻ യഹോവയാകുന്നു. യഹോവ എന്ന് വെച്ചാൽ തന്റെ കുടുംബവുമായി നിലവിലിരിക്കുന്നവൻ എന്നാകുന്നു. ദൈവം മനുഷ്യനെ ഭൂമിയെ നിയന്ത്രിക്കുന്നതിനായി ഉണ്ടാക്കി. അവൻ ആധിപത്യമുണ്ടായിരുന്നു. മനുഷ്യന്റെ ആധിപത്യം ഭൂമിയായിരുന്നു. അത് തിരുവെഴുത്ത് പ്രകാരമല്ലേ? അങ്ങനെ അത് മനുഷ്യന്റെ ആധിപത്യമായിരുന്നുവെങ്കിൽ അവൻ ഭൂമിക്ക് ദേവനായിരുന്നു. അവന് കൽപ്പിക്കാൻ കഴിയുകയും അത് അപ്രകാരമാകുകയും ചെയ്തിരുന്നു. അവൻ ഇപ്രകാരം കൽപ്പിക്കുകയും അത് അപ്രകാരം തന്നെയാകുകയും ചെയ്തിരുന്നു. അവിടെയാകുന്നു അവൻ. യഹോവയായ ദൈവം ഒരിക്കൽ താൻ സ്വയമായി മാത്രം നിലവിലിരിക്കുകയും എന്നാൽ ഇപ്പോൾ തന്റെ കുടുംബമായിട്ടും തന്നോടൊപ്പം തന്റെ കുഞ്ഞുങ്ങളുമായിട്ട് നിലവിലായിരിക്കുന്നു. അവിടെയാണ് നിങ്ങൾ. ഇപ്പോൾ അത് വായിക്കുക. ബുധനാഴ്ച രാത്രിയിൽ നമുക്ക് കൂടുതൽ സമയം കിട്ടുമ്പോൾ നാം അതിൽ കടക്കുന്നതാണ്. ഇപ്പോൾ 15 മിനിറ്റ് നേരം കൂടി എടുത്തിട്ട് നാം തീർക്കുന്നതാണ്. ഒരു പ്രത്യേക സ്ഥാനം വരെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, എന്നാൽ അത് പറ്റുകയില്ല. അത് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നതുവരെയാകുന്നു. ശരി, ഇപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്നതിന് നാം വിളിക്കപ്പെട്ടത് എപ്പോഴായിരുന്നു? ദൈവത്തിന്റെ ഒരു ദാസനായി ഓർമൻ നെവിൽ വിളിക്കപ്പെട്ടത് എപ്പോഴായിരുന്നു? ഓ ദൈവമേ, ഇതെന്നെ ഞെട്ടിക്കുന്നു. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായി നമുക്ക് കുറച്ച് തിരുവെഴുത്തുകളെ എടുക്കാം. നിങ്ങൾ പത്രസിന്റെ 1:20 എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ നിങ്ങൾ വെളിപാട് 17:8 എടുത്തുകൊള്ളുക. ഞാൻ വെളിപാട് 13 എടുക്കുന്നതാണ്. ദൈവം നിങ്ങളെ ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിന് എപ്പോഴാണ് വിളിച്ചതെന്ന് നിങ്ങൾ അറിയുന്നതിനായി ഇവിടെ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ, ഞാനിത് അത്രമാത്രം ഇഷ്ടപ്പെടുന്നു. ഇത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നതാകുന്നു. ശരി സഹോദരനെവിൽ, നിങ്ങൾ പത്രസിന്റെ 1:20 നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നുവെങ്കിൽ അതിന്റെ 1:19, 1:20 വായിക്കുക. ഇത് ശ്രദ്ധിക്കുക. അതെ, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. അവൻ എപ്പോഴാണ് മുന്നറിയപ്പെട്ടത്? ലോകസ്ഥാപനത്തിന് മുമ്പേ ആയിരുന്നു. സഹോദരൻ പാറ്റ്, വെളിപാട് 17:8 എനിക്ക് വേണ്ടി നിങ്ങൾ വായിക്കുക. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ആരാണ് വഞ്ചിക്കപ്പെടാൻ പോകുന്നത്? ശൗലായിരുന്നതുപോലെ ആയിരിക്കുന്ന ഈ ഈശ്വര ഭക്തിയുള്ള വ്യക്തിയാൽ ആരാണ് വഞ്ചിക്കപ്പെടാൻ പോകുന്നത്? അതത്രമാത്രം കൌശലമേറിയതും അത്രമാത്രം സമ്പൂർണവുമായിട്ട് അതെന്തിനെയാണ് ചതിക്കുന്നത്? കഴിയുമെങ്കിൽ വൃതന്മാരെയും. ശരി, വെളിപാട് 13:8 നിങ്ങൾക്കായി ഞാൻ വായിക്കട്ടെ. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എപ്പോഴാണ് എഴുതിയത്? ലോകസ്ഥാപനം മുതൽ കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോഴാകുന്നു. യഹോവയും ഏൽ എല ഇലോഹിയുമായ ദൈവം സ്വയമായി നിലവിലിരിക്കുമ്പോഴായിരുന്നു. അതൊരു വലിയ മഹത്തായ വജ്രം പോലെയായിട്ട് അതിന് മറ്റു യാതൊന്നുമായിരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഈ വജ്രക്കല്ലിന്റെ ഉള്ളിൽ അവന്റെ ഗുണവിശേഷമായി ഒരു രക്ഷിതാവുണ്ടായിരുന്നു. അവന്റെ ഉള്ളിലുള്ള ഗുണവിശേഷങ്ങളിൽ ഒന്ന് അവനൊരു രോഗശാന്തിക്കാരനാകുന്നു. എന്നാൽ രക്ഷിക്കപ്പെടാനോ സൗഖ്യപ്പെടാനോ ആയിട്ട് യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ ഗുണവിശേഷങ്ങൾ അത് ഉത്പാദിപ്പിച്ചിരുന്നു. അതിനാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ അവന്റെ ഇവിടെയുള്ള മഹത്തായ പ്രകടനത്തിൽ അവനൊരു രക്ഷിതാവായിരിക്കും എന്നവൻ അറിഞ്ഞിരുന്നു. അതായത് അവൻ വന്ന് ജഡമായിട്ട് നമ്മുടെ ഇടയിൽ വസിക്കും. കൂടാതെ അവന്റെ അടിപ്പണരുകളാൽ നമുക്ക് സൗഖ്യം വരുമെന്ന് അവൻ അറിഞ്ഞിരുന്നു.
before the foundation of the world and wrote your name on that book.
അവൻ തന്റെ പുസ്തകത്തിൽ ലോകസ്ഥാപനത്തിനു മുമ്പേ കുഞ്ഞാടിനെ ഇറക്കിയും ലോകസ്ഥാപനത്തിനു മുമ്പേ നിങ്ങളുടെ പേര് അതിൽ എഴുതുകയും ചെയ്തു. ഇത് ശ്രദ്ധിക്കുക, മുൻനിയമിക്കൽ മുന്നറിവിലേക്ക് തിരികെ നോക്കുന്നു. അത് ഞാൻ തെരഞ്ഞെടുപ്പ് എന്നർത്ഥമാക്കുന്നു. തെരഞ്ഞെടുക്കൽ മുന്നറിവിലേക്കും മുൻനിയമിക്കൽ ദൈവകൽപ്പിതത്തിലേക്കും നോക്കുന്നു. തെരഞ്ഞെടുക്കൽ തിരികെ ഇവിടേക്ക് നോക്കുന്നു എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. അതിവിടെയാകുന്നു. ഞാനൊരു ഞെരിഞ്ഞിലായിരുന്നു. ഞാൻ പാപത്തിൽ ഉരുവാകുകയും അധർമ്മത്തിൽ രൂപം കൊള്ളുകയും കള്ളം പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് പാപികളുടെ ഇടയിൽ ജനിച്ചു. പിതാവും മാതാവും എന്റെ മുഴുവൻ കുടുംബവും പാപികളായിരുന്നു. ഞാനൊരു ഞെരിഞ്ഞിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഞാനൊരു ഗോതമ്പ് വിത്തായി തീർന്നു. എങ്ങനെയാണിത് സംഭവിച്ചത്? അതെന്താകുന്നു? അത് തെരഞ്ഞെടുക്കലാകുന്നു. ദൈവം ലോകസ്ഥാപനം മുമ്പേ ആ ഞെരിഞ്ഞിലൊരു ഗോതമ്പ് വിത്തായിരിക്കുന്നതിന് തെരഞ്ഞെടുക്കൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഞാനൊരു ഗോതമ്പ് വിത്താണെന്ന് എനിക്കറിയാം, കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാനതെങ്ങനെയാണ് ചെയ്തത്? അവൻ വളരെ സമയങ്ങൾക്ക് മുമ്പ് മുൻ നിയമിച്ചിരുന്നത് പിന്തിരിഞ്ഞു നോക്കുക. അവന്റെ മുന്നറിവിനാൽ ഞാൻ അവനെ സ്നേഹിക്കുമെന്ന് അവൻ അറിയുകയും അതിനാൽ തന്റെ സ്വന്തം പുത്രനിൽ കൂടി അവനൊരു പ്രായച്ചിത്തം നടത്തുകയും അവനിൽ കൂടി ഒരു ഞെരിഞ്ഞിലായ ഞാൻ ഒരു ഗോതമ്പായി തീരുകയുമാകുന്നു. ഇപ്പോൾ ഞാൻ എവിടെയാകുന്നു? ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുകയും ദൈവത്തിന്റെ കൃപയിൽ നടക്കുകയുമാകുന്നു. മുൻ നിയമിക്കൽ എന്തിനെയാണ് കാണിക്കുന്നത്? അത് ദൈവകൽപ്പിതമായത് കാണിക്കുന്നു. അവൻ എന്നെ എവിടെ കൊണ്ടുപോകുമെന്നും ഞാൻ എവിടെ പോകുന്നുവെന്നും കാണിക്കുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾ. ഇപ്പോൾ സ്വല്പം കൂടി മുമ്പോട്ട് വായിച്ചിട്ട് ഉടനെ തന്നെ നാം സമാപിക്കുന്നതാണ്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും നമ്മെ ദത്തെടുക്കേണ്ടതിന് മുൻ നിയമിക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൌജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. എന്താണ് അവൻ ചെയ്തത്? അവൻ തന്റെ മുന്നറിവിനാൽ നമ്മെ മുൻകൂട്ടി കാണുകയും അവൻ സ്വയമായി നിലവിലിരിക്കുമ്പോൾ താൻ ഒരു രക്ഷിതാവാണെന്ന് അറിയുകയും ചെയ്തിരുന്നു. ദൂതന്മാരോ മറ്റ് യാതൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഈലാ ഇലോഹിം, അതായത് സ്വയമായി നിലവിലിരുന്ന ദൈവം മാത്രമല്ലാതെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവനിൽ ഒരു രക്ഷിതാവുണ്ടായിരുന്നു. അവിടെ യാതൊന്നും നഷ്ടപ്പെടാതെ അവൻ എന്താണ് രക്ഷിക്കാൻ പോകുന്നത്? തന്നിലുള്ള ഈ മഹത്തായ ഗുണവിശേഷം തനിക്ക് രക്ഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും അവിടേക്ക് എടുത്തു കാട്ടുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അങ്ങനെ അത് ചെയ്തപ്പോൾ തന്റെ മുന്നറിവിൽ കൂടെ അവൻ താഴേക്ക് നോക്കുകയും അത് സ്വീകരിക്കുന്ന എല്ലാവരെയും കാണുകയും ചെയ്തു. അതിനുശേഷം അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ അവൻ പറഞ്ഞു, എനിക്കിത് ചെയ്യാൻ കഴിയുന്ന ഏക വഴി എന്നത് ഞാൻ സ്വയം ഇറങ്ങി വന്ന് ജഡമായി തീരുകയും മനുഷ്യന്റെ പാപത്തെ തന്റെ മേലെടുക്കുകയും അവനു വേണ്ടി മരിക്കുകയും ചെയ്യുന്നതിൽ കൂടെ ഞാൻ ആരാധന ചെയ്യപ്പെട്ടിരിക്കും. കാരണം അവൻ ആരാധനയുടെ വസ്തുവായ ദൈവമാകുന്നു. അതിനുശേഷം അവൻ താഴേക്ക് ഇറങ്ങി വരികയും അത് സ്വയം തന്റെ മേലെടുക്കുകയും ചെയ്തു. അങ്ങനെ അവനത് ചെയ്തപ്പോൾ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി അവനത് ചെയ്യുകയായിരുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുവോ? തന്റെ മുന്നറിവിനാൽ എല്ലാം അറിയാവുന്ന അപരിമിതനായ ദൈവം ഈ കുഞ്ഞാടിനെ കാണുകയും ലോകസ്ഥാപനത്തിന് മുമ്പേ ഈ കുഞ്ഞാടിനെ അറക്കുകയും കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതുകയും ചെയ്തു. സാത്താന്റെ ചതിക്കുവാനുള്ള ഉദ്ദേശത്തെയും അവൻ എന്ത് ചെയ്യുമെന്നുള്ളതിനെയും അവൻ കണ്ടിരുന്നു. അതിനാൽ അവൻ നിങ്ങളുടെ പേരവിടെ എഴുതി. എതിർ ക്രിസ്തു വലിയ ഭക്തിയുള്ളവനും അത്രമാത്രം ഗുണമേറിയവനും അത്രയ്ക്ക് മിടുക്കനായ ഒരു മനുഷ്യനും ഒരു കൗശലമേറിയ മനുഷ്യനും ഒരു ഭക്തിയുള്ള മനുഷ്യനുമായിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ അത് അസാധ്യമാണ്, കാരണം ലോകസ്ഥാപനത്തിന് മുമ്പേ അവരുടെ പേരുകൾ മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ തെരഞ്ഞെടുപ്പിനാൽ അവൻ അവരെ തെരഞ്ഞെടുക്കുകയും തന്റെ മുൻനിർണയിക്കലിനാൽ അവർ എവിടെ പോകുന്നുവെന്ന് അവർ അറിയുന്നു. അതാണ് കാര്യം. ഇപ്പോൾ ആർക്കത് സംശയിക്കാൻ കഴിയും? അതാണ് പൗലോസ് പറഞ്ഞത്. അത് പൗലോസിന്റെ തിരുവെഴുത്താകുന്നു. അത് പൗലോസ് എഴുതിയതാകുന്നു. അതാണ് അവൻ സഭയോട് പറഞ്ഞത്. ലോകസ്ഥാപനത്തിന് മുമ്പേ സഭ ഏതാസ്ഥാനത്താകുന്നു. ദൈവം തന്റെ ജന്മവേദനയിൽ നിങ്ങളെ കൊണ്ടുവരികയും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കുകയും
He positionally placed you into his own body.
Amen.
അവൻ തന്റെ സ്വന്തം ശരീരത്തിലേക്ക് നിങ്ങളെ ഒരു ഗൃഹനായികയായിരിക്കാനും ഒരു കൃഷിക്കാരനായും ഒരു പ്രാസംഗികനായും മറ്റെന്തെങ്കിലും ആയിരിക്കാനായിട്ട് നിങ്ങളെ യഥാസ്ഥാനത്തായിട്ട് സ്ഥാപിച്ചു. അങ്ങനെ നാം വെള്ളുള്ളിയുടെ ദേശമായ മിസ്രയീമിൽ നിന്നും വിശുദ്ധിയിൽ കൂടെ വാഗ്ദത്ത ദേശത്തേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവാകുന്നു. എഫേസ്യർ 4:30 പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എങ്കിൽ ദൈവം തന്റെ സഭയെ മുൻനിയമിച്ചിട്ട് അവൻ പറഞ്ഞു, സകല ജനങ്ങളിലും കോടിക്കണക്കിന് ജനങ്ങൾ വളരെ ഭക്തരായി നടക്കുകയും ചതിക്കപ്പെടുകയും ചെയ്യും. ചതിക്കപ്പെടാത്തവരായിട്ട് വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു വരുന്നവർ മാത്രമായിരിക്കും. അവരുടെ പേരുകൾ ലോകസ്ഥാപനത്തിന് മുമ്പ് കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയും അവർ വാഗ്ദത്ത ദേശത്തെ കടന്നു വന്നിട്ട് അത് ആനന്ദിക്കുകയും ചെയ്യും. വളരെ പേർ അവർ വിചിത്രമായി പെരുമാറിപ്പോകുമോ എന്ന് ഭയപ്പെട്ടു പോകുന്നു. ജനങ്ങളുടെ മുമ്പിൽ നാണക്കേടുള്ളതായ എന്തെങ്കിലും കാര്യം നിങ്ങളെക്കൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യിക്കുമെന്ന് വളരെ പേർ ഭയപ്പെടുന്നു. അവർ കരയുമെന്നും അവരുടെ പ്രേമഭാചനങ്ങൾ അവർ കരയുന്നത് കാണുമെന്നും, അല്ലെങ്കിൽ അമ്മയോ നിങ്ങളുടെ അയൽക്കാരോ നിങ്ങളുടെ ബോസോ നിങ്ങൾ കരയുന്നത് കാണുമെന്ന് വളരെ പേർ ഭയപ്പെടുന്നു. ഇത് സമാപിക്കുന്നതിന് മുമ്പായി ഒരു മനുഷ്യനെ കുറിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ദാവീദ് എന്ന പേരോടുകൂടി ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ നിയമപ്പെട്ടകം ഫെലിസ്തീനയുടെ ദേശത്തായിരിക്കുകയും അവിടെ നിന്നും ഒരു കാളവണ്ടിയിൽ അവർ അത് വലിച്ചു കൊണ്ടുവരികയുമായിരുന്നു. നിയമപ്പെട്ടകം വരുന്നത് ദാവീദ് കണ്ടപ്പോൾ അവന്റെ മേൽ ഒരു മേലുടുപ്പ് അവൻ ധരിച്ചിരുന്നു. ആദ്യമായിട്ട് അവൻ അവിടെ കോടിച്ചെന്ന് മേലോട്ട് കുതിക്കുകയും ചാടുകയും ആർക്കുകയും നൃത്തം ചെയ്യുകയും ചുറ്റുമായി ഓടിച്ചാടുകയും ചെയ്തു. അവനോ ഇസ്രായേലിന്റെ രാജാവായിരുന്നു. അവന്റെ ഭാര്യയെ കിളിവാതിലിൽ കൂടി അവൻ ഇത്രയും വിചിത്രമായി പെരുമാറുന്നത് കണ്ടിട്ട് അവനെ നിന്ദിച്ചു. അവൾ പറഞ്ഞു കാണും, ആ വിഡ്ഢിയെ നോക്കുക, അവൻ അവിടെ കിടന്നുകൊണ്ട് കുതിക്കുകയും ചാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന രീതി നോക്കുക, അവന് ബുദ്ധിഭ്രമമായിരിക്കും. അന്ന് രാത്രിയിൽ അവനകത്ത് വന്നപ്പോൾ അവൾ ഇപ്രകാരം അവനോട് പറഞ്ഞു, നീ എന്നെ വിഷമത്തിലാക്കിയിരിക്കുന്നു. നീ രാജാവായിരിക്കെ നീ എന്റെ ഭർത്താവായിരിക്കെ ഇപ്രകാരം അവിടെ കിടന്ന് പെരുമാറിയിരിക്കുന്നു. ദാവീദ് പറഞ്ഞു, നാളെ ഞാൻ ഇതിലും അധികമായി ചെയ്യും. അതേ ശ്രീമാൻ, ഞാൻ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്യുകയായിരുന്നുവെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. അവൻ മറികടന്നിരുന്നു. അവൻ വാഗ്ദത്ത ദേശത്തായിരുന്നു. അവന് ലോകത്തിന്റെ അഴുക്കും എല്ലാവിധമായ സ്വന്തം പരിഷ്കാരങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. നിയമപ്പെട്ടകം തന്റെ നഗരത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് അറിഞ്ഞ് അവൻ വളരെ സന്തോഷവാനായിരുന്നു. ഓ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ചില ആളുകൾ പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ ഭയപ്പെടുന്നു. അവർ അന്യഭാഷ പറയുമോ എന്ന് ഭയപ്പെടുന്നു. അവനും ഇപ്പോൾ അന്യഭാഷക്കാരിൽ ഒരുവനായിരിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുമെന്ന് ഭയപ്പെടുന്നു. അവർ സഭയിലേക്ക് വന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ ഭയപ്പെടുന്നു. കാരണം അവർ അതിനെക്കുറിച്ച് ലജ്ജിക്കുന്നു. ഹോ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചിരിക്കുന്നതിനാൽ എന്റെ ടേപ്പുകളെ ഞാൻ റദ്ദ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട് എന്നാരോ പറഞ്ഞു. ഞാൻ അവയെ റദ്ദ് ചെയ്ത് കളയുന്നില്ല, ഞാൻ കൂടുതൽ അതുണ്ടാക്കുകയാണ്. അത് ശരിയാണ്, അതെ, ഞാൻ കൂടുതൽ ഉണ്ടാക്കുകയാണ്. അത് ബൈബിളാകുന്നു. നാം ഇന്നലെ ചെയ്തിരുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നാം നാളെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. അതാണ് ചെയ്യാനായിട്ടുള്ളത്. നാം മുമ്പോട്ട് തന്നെ തുടർന്നുകൊള്ളുക. ഇതിന് യാതൊരു അവസാനവുമില്ല. കാരണം ഇത് കർത്താവിൽ നിന്നുമാകുന്നു, ഇത് ദൈവമാകുന്നു. ദൈവം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ദാവീദേ, നീ എനിക്ക് ബോധിച്ച ഒരു മനുഷ്യനാകുന്നു. ദാവീദ് ലജ്ജിച്ചിരുന്നില്ല, അവൻ യഹോവയുടെ ദാസനായിരുന്നു. അവൻ യഹോവയെ സ്നേഹിക്കുകയും അവൻ അത്രമാത്രം സന്തോഷിക്കുകയും അത്രമാത്രം അധികമായി ആനന്ദിക്കുകയും ചെയ്തിട്ട് തന്റെ മാനുഷികമായ അന്തസ്സിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഇന്ന് രാവിലത്തെ എന്റെ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നാം അത്രമാത്രം ഭയപ്പെട്ടിട്ട് നമ്മെ പഠിപ്പിക്കുന്നതിന് നമുക്കൊരു ശൗലിനെ ആവശ്യമായിരിക്കുന്നു. ഏതെങ്കിലും സെമിനാരിയിൽ നിന്നും ഒരു ശൗലിനെ നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ മതത്തെ എങ്ങനെ ചെയ്യണമെന്ന് നമ്മോട് പറയുന്നതിന് നമുക്ക് ആവശ്യമായിരിക്കുന്നു. അത് യോർദാന്റെ മറ്റേ വശത്താകുന്നു. ഈ വശത്ത് പരിശുദ്ധാത്മാവ് നയിക്കുന്നു. ഇവിടെ നിങ്ങൾ ആ ചെളിക്ക് പുറത്താകുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുവെന്ന് ഇവിടെ നിങ്ങൾ കാര്യമാക്കുന്നില്ല. ഇവിടെ നിങ്ങൾ മരിച്ചിരിക്കുകയും നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയുമാകുന്നു. നിങ്ങൾ കാര്യമാക്കുന്നില്ല. നിങ്ങൾ കനാനിൽ ജീവിക്കുന്നു. നിങ്ങൾക്ക് നല്ല വിളവിനെ തിന്നാൻ കഴിയും. ക്രിസ്തുവേശുവിൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാകുന്നു. നിങ്ങൾ വാഗ്ദത്ത ദേശത്തേക്ക് പോകാൻ ബാധ്യസ്ഥനാകുന്നു. സഹോദരൻ കൊളിൻസ്, ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ദൂരെയായി ഞാൻ നിന്നിരുന്നത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ പള്ളി പണിതിരുന്നില്ല. ഇതൊരു ചെറിയ കൂടാരയോഗമായിട്ട് എന്റെ ആദ്യത്തെ യോഗമായിരുന്നു. ഞാൻ ഇതേ സുവിശേഷം തന്നെ, ഇതേ കാര്യം തന്നെ, ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജലസ്നാനവും എല്ലാ വചനവും സത്യമാണെന്ന് വിശ്വസിക്കുകയും പരിശുദ്ധാത്മാഭിഷേകവും ദിവ്യരോഗശാന്തിയും ദൈവത്തിന്റെ ശക്തിയും ഇന്ന് പ്രസംഗിക്കുന്നത് പോലെ തന്നെ പ്രസംഗിച്ചിരുന്നു. അതിൽ നിന്നും ഒരിഞ്ചു പോലും ഒരിക്കലും മാറിയിരുന്നില്ല. ദൈവം അത് കൂടുതലായി എനിക്ക് വെളിപ്പെടുത്തി തരികയും അത് വെളിപ്പെടുത്തുന്നതിനനുസരിച്ച് ഞാനത് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അതെന്തായിരുന്നുവോ അതിൽ നിന്ന് അവൻ ഒരിക്കലും എടുത്തു മാറ്റിയിരുന്നില്ല. എന്നാൽ അതിനോട് കൂടുതലായി ചേർത്തുകൊണ്ടിരുന്നു. ഏകദേശം 500 ജനങ്ങൾ നദിക്കരയിൽ നിന്നുകൊണ്ട് യോർദാന്റെ തിരയടിക്കുന്ന നിരത്ത് നിന്നുകൊണ്ട് എന്റെ അവകാശങ്ങൾ കിടക്കുന്ന കനാന്റെ സുന്ദരവും മനോഹരവുമായ ദേശത്തേക്ക് അതിനെ ആഗ്രഹിക്കുന്ന കണ്ണുകളുമായിട്ട് നിന്നു എന്ന പാട്ട് പാടുമ്പോൾ, ആരോഗ്യപ്രദമായ ആ തീരത്ത് എന്നേക്കുമായി അനുഗ്രഹിക്കപ്പെട്ട് ഞാൻ എപ്പോൾ എത്തിച്ചേരും? എന്റെ പിതാവിന്റെ അടുക്കൽ എന്നേക്കുമായി വിശ്രമിക്കുന്നതിന് ഞാൻ എപ്പോൾ എത്തിച്ചേരും? അവർ ഇപ്രകാരം അത് പാടുവാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു മനുഷ്യനെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നതിനായി നദിയിലേക്ക് എടുത്തുകൊണ്ടുപോകുകയായിരുന്നു. ഞാൻ പറഞ്ഞു, സ്വർഗീയ പിതാവേ, ഈ ചെറുപ്പക്കാരന്റെ കുറ്റസമ്മതത്തിന്മേൽ ഞാൻ ഈ മനുഷ്യനെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. ഞാനും സ്വയം ഒരു ചെറുപ്പക്കാരനായിരുന്നു. അതിന്റെ ചിത്രങ്ങൾ എന്റെ വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ വ്യക്തിയെ അവന്റെ കുറ്റസമ്മതത്തിന്മേൽ ഞാൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവനെ നിറയ്ക്കണമേ. ആ സമയത്ത് ചുഴലിക്കാറ്റ് പോലെ എന്തോ അവിടെ ഉണ്ടാകുകയും ഇവിടെ ഇതാ ആ ശുഭമായ ഉദയ നക്ഷത്രം ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ആ വെളിച്ചം അവിടെ അത് വന്നു നിന്നു, അവിടെ അത് വന്നു നിന്നു. അത് ലോകത്തെല്ലായിടത്തും കാനഡയ്ക്കും ചുറ്റുമായി പോയി. ഒരു പ്രാദേശിക ബാപ്റ്റിസ്റ്റ് ശുശ്രൂഷകൻ സ്നാനപ്പെടുത്തുമ്പോൾ ഒരു അജ്ഞേയമായ വെളിച്ചം പ്രത്യക്ഷമായിരിക്കുന്നു എന്നവർ അതിനെക്കുറിച്ച് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ലാംസ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഒരു ചിത്രവുമായി എന്റെ അടുക്കലെത്തി. അതിപ്പോൾ സഹോദരന്മാരുടെ അടുക്കലുണ്ട്. നിങ്ങളുടെ പക്കൽ ആ ചിത്രമുണ്ടോ? നിങ്ങളുടെ പക്കലുള്ള ബൈബിളുകളിൽ അവിടെ കിടക്കുന്ന ആ ചിത്രം നിങ്ങളുടെ പുസ്തകങ്ങളിലുണ്ടോ? ശരി, ദൈവത്തിന്റെ വളരെ പുരാതനമായ ഒരു എബ്രായ അടയാളത്തിന്റെ ചിത്രം ബൈബിൾ എഴുതുന്നതിന് മുമ്പ് ഇയ്യോബിന്റെ കാലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെയുള്ള ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. ദൈവം തന്റെ 3 ഗുണവിശേഷങ്ങളിലാകുന്നു. 3 ദൈവങ്ങളല്ല, ഒരു ദൈവം 3 ഗുണവിശേഷങ്ങളിലായിട്ടാകുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവം പ്രവർത്തിക്കുന്ന 3 കാര്യാലയങ്ങളിലാകുന്നു. 3 ദൈവങ്ങളല്ല, 3 ഗുണവിശേഷങ്ങളാകുന്നു. അങ്ങനെ അതവിടെയായിരുന്നു. ലാംസ ബൈബിളിന്റെ വിവർത്തകനായ ആ മഹാനായ ഡോക്ടർ ലാംസ എന്ന വ്യക്തി അന്ന് രാവിലെ സമയം അത് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ അടയാളം എന്താകുന്നു എന്ന് ചോദിച്ചു. അത് ദൈവത്തിന്റെ പുരാതനമായ എബ്രായ അടയാളമായ ഒരു ദൈവം 3 ഗുണവിശേഷങ്ങളിലാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മാതിരിയല്ലേ? അദ്ദേഹം നിർത്തിയിട്ട് തന്റെ കാപ്പിയുടെ കപ്പ് താഴെ വെക്കുകയും എന്നെ നോക്കുകയും ചെയ്തു. ജീൻ, ലിയോ, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ പൂർണ്ണ ഹൃദയത്തോടെ എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളുടെ യോഗത്തിലായിരിക്കുമ്പോൾ ഞാൻ ആ വിവേചനത്തെ കണ്ടിരുന്നു. എന്റെ ദേശമായ അമേരിക്കയിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഞാനിത് കണ്ടിട്ടില്ല. അമേരിക്കക്കാരായി ജനങ്ങൾക്ക് അവരുടെ ബൈബിൾ തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. അവർക്കറിയാവുന്ന ഏക കാര്യമെന്നത് അവരുടെ സ്ഥാപിത സംഘടനയാകുന്നു. അവർ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. അവർക്ക് യാതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ, ഇപ്പോൾ സഹോദരൻ ജീൻ, ഞാനിത് അത്രമാത്രം ആദരവോടും സ്നേഹത്തോടും കൂടി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, അതൊരു പ്രവാചകനായിരിക്കണം. എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് 3 ദൈവങ്ങളല്ല, അത് ഗുണവിശേഷങ്ങളാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതായി ഞാൻ കണ്ടപ്പോൾ നിങ്ങളൊരു പ്രവാചകനാണെന്ന് ഞാൻ അറിഞ്ഞു. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇപ്രകാരം വെളിപ്പെടുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു സമ്പൂർണമായ അടയാളമാകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ വണ്ണസ്സുകാരനല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല ശ്രീമാൻ, ഞാൻ വണ്ണസ്സുകാരനല്ല. ദൈവം സർവശക്തനായ ദൈവവും 3 ഗുണവിശേഷങ്ങൾ എന്നത് ദൈവം വസിച്ചിരുന്ന 3 കാര്യാലയങ്ങളുമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം നിങ്ങളുടെ ഹൃദയത്തെ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും ഒരു ദിവസം അതിനുവേണ്ടി നിങ്ങളുടെ രക്തം ഈ ഭൂമിയിൽ ഒഴുക്കും. എന്നാൽ പ്രവാചകന്മാരെല്ലാം ഇപ്പോഴും അവരുടെ കാരണങ്ങളാൽ മരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ കർത്താവിനത് പ്രസന്നമാകുന്നുവെങ്കിൽ അത് തന്നെയായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ലാംസ ബൈബിളിന്റെ വിവർത്തകനായിരുന്നു. ഓ, ഇത് അത്രമാത്രം സത്യമാകുന്നു. അവർ ശൗലിനെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ശമുവേൽ അവരോട് പറഞ്ഞതുപോലെ ഞാൻ ഈ സഭയോട് ഇത്രവട്ടം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പോയി ഏതെങ്കിലും ഒരു സ്ഥാപിത സംഘടനയിൽ ചേർന്ന് ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു മതവിശ്വാസത്തിൽ നിങ്ങളെ തന്നെ കെട്ടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നിങ്ങളെ എന്തുകൊണ്ട് നയിക്കാൻ അനുവദിക്കുന്നില്ല? ദൈവത്തെ നിങ്ങളുടെ നായകനായി എടുത്തിട്ട് അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനും നിങ്ങളുടെ സ്ഥാപിത സംഘടനയെക്കുറിച്ച് എന്തുകൊണ്ട് മറക്കുകയും ചെയ്യുന്നില്ല. ഏതെങ്കിലും സ്ഥാപിത സഭാ സംഘടനയിൽ ഉൾപ്പെട്ടിരിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ടുകൊള്ളുക, അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്നതിനിടയാക്കുക. നിങ്ങൾ ബൈബിൾ വായിക്കുക, ബൈബിൾ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ ദീർഘനേരമായി കാത്തിരിക്കുന്നു. പ്രാർത്ഥനയുടെ നിരയിൽ കൂടി പ്രാർത്ഥിക്കപ്പെടുന്നതിന് വേണ്ടി കടന്നു വരാനായി ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൈകളെ ഉയർത്തുക. 1, 2, 3 പേർ മാത്രമാകുന്നു. ശരി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഇവിടേക്ക് കടന്നു വന്ന് നിൽക്കുക. നമുക്ക് പ്രാർത്ഥന തുടങ്ങാം. നിങ്ങൾ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഇത് സമാപിക്കുന്നതിന് മുമ്പായി ഔദ്യോഗികപരമായി ചില കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിന്റെ അധ്യയനം എത്ര പേർ ഇഷ്ടപ്പെടുന്നു? ബുധനാഴ്ച രാത്രിയിൽ നാം മുദ്രയിൽ കടക്കുന്നതാണ്. അതിനുശേഷം അടുത്ത ഞായറാഴ്ച രാവിലെ നാം സഭയെ യഥാസ്ഥാനത്താക്കി സ്ഥാപിക്കുന്നതിലേക്ക് കടക്കുന്നതാണ്. ജെഫേഴ്സൺ വിലയിലുള്ളവരായ നിങ്ങൾ വരുന്ന ബുധനാഴ്ച കഴിയുമെങ്കിൽ ഒരുപക്ഷെ അതിൽ കടക്കുന്നതായിരിക്കും. ഓരോരുത്തരെയും അവർക്ക് അവകാശപ്പെട്ടിടത്ത് യഥാസ്ഥാനത്തായി നിയമിക്കും. എപ്രകാരം നമ്മെ പുത്രത്വത്തിനായി വിളിച്ചിരിക്കുന്നു. ദൈവം നമ്മെ പുത്രന്മാരായി ദത്തെടുത്തിരിക്കുന്നു. നാം പുത്രന്മാരായി ജനിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ദത്തെടുക്കുകയും യഥാസ്ഥാനത്തായി നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവർ നദി മറികടന്നപ്പോൾ അവരെല്ലാം എബ്രായരായിരുന്നു. എന്നാൽ യോശുവ അവർക്ക് ഓരോരുത്തർക്കും അവരുടെ മാതാക്കൾ അവരുടെ ജന്മസമയത്ത് എവിടെയായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവരോട് പറഞ്ഞതുപോലെ അവർ ഉച്ചരിക്കുകയും അതനുസരിച്ച് യോശുവ അവർക്ക് സ്ഥലം ഭാഗിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു പ്രവാചകനായ യാക്കോബ് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ട് താൻ മരിക്കുന്ന സമയത്ത് തന്റെ കാലെടുത്ത് കട്ടിലിന്മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, കൂടി വരുവീൻ യാക്കോബിന്റെ പുത്രന്മാരെ, ഭാവി കാലത്ത് നിങ്ങൾ എവിടെയായിരിക്കുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ഇത് വിചിത്രമായി കാണപ്പെടുമെന്ന് എനിക്കറിയാം. ജനങ്ങൾക്ക് വിചിത്രമായി കാണുവാനിടയാകും. എന്നാൽ നിങ്ങൾ ആ ഉറപ്പ് മാത്രം അറിഞ്ഞാൽ അതെന്റെ ഹൃദയത്തിൽ കത്തുന്നു. കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾ എവിടെയായിരിക്കും എന്ന് ഞാൻ അറിയിച്ചു തരാം. എനിക്കിതേ തിരുവെഴുത്തുകളെയും ഇന്ന് യഹൂദന്മാർ വസിക്കുന്നതിന്റെ ഭൂപടത്തെയും കൂടി എടുത്ത് അന്ത്യകാലത്ത് അവർ എവിടെയായിരിക്കുമെന്ന് യാക്കോബ് പറഞ്ഞ അതേ സ്ഥാനത്ത് തന്നെ കൃത്യമായും അവരായിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ കഴിയും. അവർ പിന്നെ ഒരിക്കലും ആ സ്ഥാനത്ത് അവർ തിരികെ എത്തിയ സമയമായ 1946 മെയ് 7 വരെ അവിടെ ആയിരുന്നിട്ടില്ല. അതേ രാത്രിയിലാണ് കർത്താവിന്റെ ദൂതൻ ഈ പ്രവർത്തനത്തിനു വേണ്ടി എനിക്ക് പ്രത്യക്ഷനായത്. അവർ അവരുടെ പുതിയ ദേശത്തേക്ക് തിരികെ എത്തിയപ്പോൾ യാക്കോബ് അവർ എവിടെയായിരിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് തന്നെ അവർ തിരികെ എത്തി എന്നെനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയും. അങ്ങനെ അവർ ഇന്നും അവിടെയായിരിക്കുന്നു. ഹോ ദൈവമേ, ഹോ ദൈവമേ, നാം ഒരു ദിവസം കൂടി വീടിനോട് അടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ജനമായ നിങ്ങൾ രോഗികളായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇവിടെ വന്ന് നിൽക്കുകയില്ല. ഞാൻ നിങ്ങളുടെ സഹോദരനാകുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ദൈവത്തിൽ നിന്ന് എനിക്കൊരു ഉത്തരവ് നൽകപ്പെട്ടിട്ടുണ്ട്. സൗഖ്യപ്പെടുത്തുന്നതിനുള്ള ശക്തി എനിക്കില്ല, എന്നാൽ എനിക്ക് പ്രാർത്ഥനയ്ക്കായുള്ള ശക്തിയുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിരുന്ന പ്രകാരം ദാവീദിന്റെ പക്കൽ ഒരു കവണ മാത്രമല്ലാതെ യാതൊന്നുമില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഇതെന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം എന്നവൻ പറഞ്ഞു. എന്റെ പക്കൽ നിങ്ങൾക്കായി അർപ്പിക്കാൻ ഒരു ചെറിയ പ്രാർത്ഥനയും എന്റെ കരങ്ങൾ നിങ്ങളുടെ മേൽ വെക്കുന്നതിന് മാത്രം എനിക്ക് കഴിയും. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യും. നിങ്ങൾ ഈ സ്ഥലത്തേക്ക് നടന്നടുത്തുകൊണ്ടുവരിക്കുമ്പോൾ അത് വിശ്വസിക്കുക. ഇത് കൂടുതൽ ഫലവത്താകുന്നതിന് എന്റെ സഹോദരന്മാരോട് ഇവിടേക്ക് വന്നിട്ട് അവരെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സഹോദരൻ നേവിൽ, നിങ്ങൾ അത് ചെയ്യുമോ? സഭയോട് പ്രാർത്ഥിക്കുന്നതിനായി തലവണങ്ങുന്നതിന് ഞാൻ അപേക്ഷിക്കുന്നു. ഓർക്കുക, കഴിഞ്ഞയാഴ്ച ഞാൻ ആവണക്കണ്ണ കഴിച്ച് തീരെ രോഗിയായിരുന്നപ്പോൾ ആരെങ്കിലും വന്ന് അവരുടെ കൈകൾ എന്റെ മേൽ വെച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് നൽകിയേനെ? ആർക്കെങ്കിലും എന്റെ അടുക്കൽ വരാൻ കഴിയുമായിരുന്നെങ്കിൽ അതിനെ ദൈവം വാഴ്ത്തുകയും സഹായിക്കുകയും ചെയ്തിട്ട് ഞാനത് അത്രമാത്രം വിലമതിക്കുമായിരുന്നു. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അനുഭവപ്പെടുമായിരുന്നു. ആരെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും അത് ഒഴിവാക്കുന്നതിൽ നിന്നും ദൈവം എന്നെ തടയട്ടെ. ഞാൻ ക്ഷീണിച്ചിരുന്നാലും ഞാൻ തളർന്നിരുന്നാലും എനിക്ക് കഷ്ടിച്ച് തന്നെ ഒരു കാലെടുത്ത് വെക്കുന്നതിനിടയായാലും എന്നെ എല്ലായ്പ്പോഴും പോകുന്നതിനതിടയാക്കട്ടെ. കാരണം അവിടെയുള്ള ആ ദേശത്ത് ഞാൻ നിങ്ങളെ എല്ലാവരെയും കണ്ടുമുട്ടാൻ പോവുകയാണ്.
broken down, hair gray and falling.
അപ്പോൾ വൃദ്ധയായ സ്ത്രീകളും പുരുഷന്മാരും വയസ്സ് ചെന്ന് മുടി നരച്ചും പൊഴിഞ്ഞും ഒരു റോസാപ്പൂവിന്റെ ഇതളുകൾ വിരിഞ്ഞു കഴിഞ്ഞ് പൊഴിഞ്ഞും വീഴുന്നത് പോലെ നിങ്ങൾ തുണ്ടമായിക്കൊണ്ടിരിക്കുന്നു. അതങ്ങനെയല്ലേ? അത് ശരിയാണ്. നിങ്ങൾ ഒരുമിച്ചായിരിക്കുന്നതിന് ആഗ്രഹിക്കുന്നതിനുള്ള ഏക കാര്യമെന്നത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി തിളങ്ങുക മാത്രമാകുന്നു. അതുകൊണ്ട് ശത്രു നിങ്ങളെ ഇപ്പോൾ പിടികൂടിയിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ കവണയുമായി വിശ്വാസത്തോടുകൂടി ദൈവം നൽകിയിരിക്കുന്ന ഒരു കൃപാവരവുമായി വരുന്നു. ഞാൻ പറഞ്ഞ കാര്യം ഇതാകുന്നു, അതിനാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കാനിടയാകും. ഞാൻ പറഞ്ഞു, പത്രോസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ വന്നിട്ട് അത് പറയരുത്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇപ്രകാരം കടന്നു വന്നിട്ട് ഈ മഹളയോട് ചോദിക്കുകയാണ്, നിങ്ങൾ സഹോദരി ഇന്ന ഇന്ന സഹോദരിയല്ലേ? എന്താണ് നിങ്ങളുടെ പേര്? സഹോദരി ഹോവാർഡ്. നിങ്ങൾ സഹോദരി ഹോവാർഡ് ആകുന്നു. നിങ്ങൾ ഒരു വിശ്വാസിയാണ് അല്ലേ സഹോദരി ഹോവാർഡ്? നിങ്ങൾ ഒരു വിശ്വാസിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വീണ്ടെടുക്കപ്പെട്ട എല്ലാ അനുഗ്രഹത്തിനും അവകാശമുണ്ട്. അപ്പോൾ ഞാൻ പറയും, സഹോദരി ഹോവാർഡ്, എല്ലാ കാര്യങ്ങളും ശരിയായിക്കൊള്ളും, പോയിക്കൊള്ളുക. ഓ, ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ഒച്ചവെക്കുകയും നിലവിളിക്കുകയും ചെയ്യും. ഞാൻ പറയും, കർത്താവേ, ഇത് സംഭവിക്കേണ്ടിയിരിക്കുന്നു, ഇത് സംഭവിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ജനങ്ങൾ അതേ കാര്യം തന്നെ വിചാരിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. അതുകൊണ്ട് അതാണ് കാര്യം. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പലവട്ടവും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ജനങ്ങളോട്, ഓ വിലയേറിയ സഹോദരി, നിങ്ങളിത് വിശ്വസിക്കുമോ, ഓ നിങ്ങളിത് വിശ്വസിക്കില്ലേ എന്ന് ഞാൻ പലവട്ടവും ചോദിച്ചിട്ടുണ്ട്. കർത്താവേ, ഓ ദൈവമേ, അവരെ വിശ്വസിക്കാൻ ഇടയാക്കണമേ, ഇത് വിശ്വസിക്കാൻ അവരെ ഇടയാക്കണമേ. ഓ ദയവായി ഇപ്പോൾ ഇത് നിങ്ങൾ സ്വീകരിക്കയില്ലേ? ഇതാകുന്നില്ല. ഞാൻ അതിൽ നിന്ന് കടന്നിരിക്കുന്നു, ഞാൻ അതിൽ നിന്നും കടന്നിരിക്കുന്നു. സഹോദരി ഹോവാർഡ്, നിങ്ങളൊരു വിശ്വാസിയാണോ എന്ന് മാത്രം ഞാൻ ചോദിക്കുകയാണ്. അതെ, ഞാനാകുന്നു. ശരി സഹോദരി ഹോവാർഡ്, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ദൈവത്തിനുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു അവകാശിയാകുന്നു. എന്നിട്ട് അവരുടെ കരങ്ങളെ എടുക്കും. നോക്കൂ, ഞാനത് വിശ്വസിക്കുന്നു. സഹോദരി ഹോവാർഡിന്റെ മേൽ എന്റെ കരങ്ങളെ വെച്ചുകൊണ്ട് ഞാൻ സംബന്ധപ്പെടുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല, എന്നാൽ അവരുടെ മേൽ നിങ്ങളുടെ കരങ്ങളെ വെക്കുക എന്ന് പറഞ്ഞു. അതാകുന്നു ഇത്. അപ്പോൾ അവൾ സൗഖ്യപ്പെടും, എല്ലാം ശരിയായിക്കൊള്ളും എന്ന് അവൾക്ക് പറയാൻ കഴിയും. സഹോദരി ഹോവാർഡ്, നിങ്ങൾ സൗഖ്യം പ്രാപിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ സഹോദരി ഹാംപ്ടൺ, നിങ്ങളൊരു വിശ്വാസിയല്ലേ? ദൈവത്തിനുള്ള എല്ലാത്തിനും നിങ്ങൾ അവകാശിയാകുന്നു. സഹോദരി ഹാംപ്ടൺ, ദൈവം നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ. ആമേൻ. നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോയി സൗഖ്യപ്പെട്ടുകൊള്ളുക. യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു.
You're the one we prayed for out the hospital. Yeah. You're a believer then, Sister Sloan. Heir to all that we've asked. Sister Sloan, may you receive what you've asked for. Be well. God will grant it to you.
Amen. Praise the Lord.
May the God will give
yes,
you.
Sir. Yes, sir. Hallelujah.
And may the Lord God give you, Jesus, exactly what you asked for.
And Jesus.
I know you.
Praise our God.
You are a believer. I know you. This is your husband, man. He's the one I prayed for over the phone that day. I always remember that.
Amen.
Could go to the meeting and tell us to come to the meeting, the Lord will give us and make me.
Amen.
The proxy, you stand for someone else. What a Christian thing it is, sister. See, he was in proxy, so he stood for all. Your believers have a right to everything that God promised.
Yes.
I'm his servant. And by the name of Jesus Christ, I give you what you ask.
Amen. Praise the Lord.
My brother Bill, God bless you. It's been all so good to you. You're a believer, I know you are. I believe that God will give you everything you ask for you are a believer. That's His service to you, my brother. In the name of Jesus Christ, I give you the desire of your heart.
Thank you, Lord.
Go
ahead
and receive it.
Amen.
God bless you.
Praise the Lord.
Sister Bruce, I know you. The little nurse at my back knew you. She's been down there in the Motel J. J. Queen J or something like that. You just stand for others. Watch your desire for the rest of your father. For yourself tonight. Then the enemy has jerked you beyond the doctor's reach. But I'm coming after you. for the slingshot. And in the name of Jesus Christ, I direct the slingshot at the arrow.
That's Jesus. Thank you, Lord.
And bring me back to God. Give back to me through Jesus Christ. Amen.
Thank you, Jesus. Praise the Lord. Thank you, Jesus.
Do you believe her? If you're hurting you in your side, low and on your left side, do you believe that God will give it to you, sir?
Yeah.
And as his servant, Lord, this hand perhaps has done a many hard day's work.
Yes.
Come here for a purpose, something to do. Give it the desire of his heart, Father, as I pray in Jesus' name that you will. Amen.
Amen.
No doubt that hurting will stop you. I'm hurting down there and you'll be all right. God bless you.
Brother. Amen.
My hand and I feel
you are a believer.
I am.
You're heir to all these blessings.
I know. And I believe in your prayers, Brother Branham. I believe that God will heal me. I believe that he answers your prayers.
Thank you. Father, I bring this, my sister,
Lord,
into the line of
God. Thank you, Jesus.
Into the center of the power. And I'll bring her back to you from the enemy's clutch in the name of Jesus Christ.
Thank you, Jesus.
Amen. That's just the way it will be. One operation. Oh Lord, as this young woman stands here yet in the bloom of youth, I pray for her. And a lung that would have to be taken out and should stoop the rest of her life. You are our Father.
Amen.
And I aim the fire of prayer right at her. Lord, right straight to that lung.
Amen.
I send this prayer in the name of Jesus Christ. May it strike that lung.
Amen.
In the name of Jesus
Christ. Hallelujah.
Amen.
I believe it. Thank you, Jesus.
Your sister Dirt. Back of your head drawing. You are a believer and an heir to all God's blessings. Sister Dirt.
Thank you, Jesus.
Lord, I bring her to you with this little sling that you give me. As you give David a sling to watch his father's sheep. And if an enemy coming after the sheep, he wasn't afraid. He grabbed up that little sling and went by your lions and bears. And he brought the sheep back. This is a prayer of faith. You told me if I get the people to believe and be sincere, I bring Sister Dirt back tonight. I snatch her from the hands of the enemy. She's your sheep. I'll bring her back to the Father.
Jesus.
In the name of Jesus Christ. Amen. Sister Loma. High blood pressure. And you're a believer, are you, Sister Loma? I heir to all the blessings. Then, Father God, I aim this prayer tonight as from the sling of God for Sister Loma's high blood pressure. May the next time the physician takes the blood pressure, may he look at her and say, it's normal now. Yeah. She'll know what it is. In the name of Jesus Christ, I give it to her.
Amen.
Yes. I wish I had my danger and I could offer prayer for you. I will for yours. I understand that.
Man.
Heavenly Father, the man that sired this boy that he's here on earth tonight because of him, and his own son desires that his father will be brought back.
Amen.
We out enter in the world of sin, alcoholic. Oh Lord, I send this prayer with faith and strength and with all that I can throw it.
Yeah.
This little pebble.
Amen.
In the name of the Lord Jesus, yeah. I sling it at that devil that's got that man caught in her.
Amen.
And he comes safely to the fold in Jesus' name.
Amen. Thank you, Jesus. Blessed be his name. Yes,
God. You have a desire to. You want to come into the land where all the promises are.
Yes, Jesus.
Now, Lord, this boy is just across the river, camped on the other side, and Jordan is swelling. And there's no way for him to cross except you make a way like you did for Joshua.
Amen.
For Israel. And Father, I am asking you as your servant, let our precious brother, oh God, let him enter into this promised land, this promise. That on the other side is, I was carried the other night. May I have the privilege of grabbing him and throwing my arms around that other land, saying, my precious brother, grant it, Lord. May he receive the promise of God, the Holy Ghost. Amen.
Thank you, Jesus.
Oh, Lord, to this my gracious brother,
thank you, Jesus.
This hand has been kind to me and has good things for me that untold of. He believes and has faith. And now an enemy tries to grab this, my friend, sugar. And he thinks that he can grab this boy. I come after
him. Yes, Lord.
I'm coming to bring back your own, Lord.
Yeah.
I'm slinging this rock with a zero faith. In the name of Jesus Christ, I strike that sugar by the ears. Bring back your own sheep to the fold, Father. In the name of Jesus.
Amen. Amen. Bless him, Lord.
Oh, Lord, our sister knows that this overweight is, so the doctor says, is a thing that kills. Each pound overweight takes a year off.
Due to
the insurance company. And she wants to live to the honor and praise of God.
Amen.
And there's no doctor can do this, Father God. It's just in your hand. And Sister Bell has been very faithful. And she's been kind and considerate.
Amen. Bless her.
She's went through many deep trials. I come for her tonight, Lord. I come to meet that enemy on her. I aim with all the accuracy that I can aim with. In the name of Jesus Christ, I hurl that stone of faith at this enemy that's got her. May it scatter him and run him away from her. And she'll be able to be restored back to the shady green pastures.
Yes,
and
amen.
And the still water. Through Jesus Christ.
Thank you, Jesus.
She'll be, Sister Bell, just going out. Sister
Brother Bill, I love the Lord better every day I live, and I've been coming here 20 years to this place, and I've been healing just nearly everything that ever got the matter with me. You remember all the things I've been
doing,
and He's blessed me so much, and I love Him better every day of my life. I know I'm with, right with the Lord.
I've had it.
If this ain't the Holy Ghost I've got, I'm still on the altar for everything He's got for me. And I'm going to die on the altar. That's what I'm going to do. And I'm dying on the altar for Jesus. And I'll tell you what I want you to do. You don't know, it took His whole
family in with him, and I want my whole family. You know I want my loved ones saved.
Your children.
And my children.
Yes,
and
my sir.
Yes, sir. Well, you know all that. You prayed for me.
We are all acquainted with Sister Spencer. And know that how her and Brother Jeff down through the rough weather's come down through the church. When I cross over the other side, they won't be toddling along like this. They'll be young. Brother Jeff, if I just only say, you know, that you all know how, just across the little shadow. You go back to that lovely young girl again, Brother Jeff, to the young boy. God promised you. Now look, I want to give you just a little teeny bit of teaching. Bet you're the last one here. I want to give, because I know this, you're a little boy, Charlie. You know what we pray for. I want to say this one thing. Did you ever read in the scripture where the Bible said this? Paul told the Roman centurion, can you hear me all right? Told the Roman when he pulled his sword to kill himself up at Philippi when he was in jail. And the earthquake shut the jail in. He said, believe on the Lord Jesus Christ, and thy house shall be saved. Did you ever hear that? Thy and thy house.
Yes.
Now look, if you have faith enough for salvation for yourself, can't you also have faith enough for your house? God is someone here. And Lord, I pray for Sister Spencer and Brother Spencer tonight that every child, them and their children, will all be in that glorious, happy land there where there will be no sickness or no old age, no sorrow or disappointment. And all this little life here will fade into a nightmare that's passed by. May they receive this, and may all of her children and her husband, all of her loved ones, and all that love her and all that she loves, may they be there with her. In Jesus' name.
Amen.
Thank you, Lord.
God bless you. I'm
82 years old.
82 years old.
But you're getting broke down, Daddy. But I still do all the cooking, washing, and ironing to keep out.
Just like a roller's falling apart.
Yes. I'm so tired all the time. They tell me, I know my stepmother lives in my ear. How you feel when you get old a long time ago? You should say, well, Mary, you'll be tired all the time. I'm tired.
Well, you're just ready to go to rest.
I'm just tired all the time. I need rest.
Yes, ma'am.
And I want to rest still.
Just keep your faith right in Him, Sister Spencer. You'll cross over.
I'm going to die on the altar in Jesus'
name.
Amen.
Praise God.
I want everything He's got for me.
And just as sure as I stand here this way with you tonight, Sister Spencer, by His grace, I'll see you and Jess across the border here. Young and happy. You all be running home, my brother, my brother.
Yes.
I'll see you.
Amen.
Father God, this girl had a breakdown, and she's out of reach of this.
There's
only her on him. But I come for her tonight. I come to you, Father. I come asking you to direct the shop that I shall buy. May it be exactly zero of the crosshairs on the back. May this prayer in the name of Jesus Christ strike that nervousness and tear it to pieces. Bring back those sheep of God's pasture. It just has to be.
Hallelujah.
God of heaven, grant that her six children, that she desires to be saved. She's heard that testimony of Brother Dalton, his lovely daughters. She desires her six children, Father. May she have them. May they be her in that land where they're safely protected and sheltered by the blood of Jesus Christ. Amen. May you have them, sister, my prayer.
Yeah.
enemies. There's nothing hard that can help it. They give them a little stuff like a, or something like a sedative. It's a cortisone, they call it, and that kills you almost. It carries your blood. So, but look, see, the arthritis is like the lion that grabbed the sheep and run away. Now, what would a little slingshot do? Ooh, my. There's a big roaring lion of a lamb. And he loves the lamb, so he's run off as a lamb. But David took the slingshot and went after
him.
See, now watch. He had five rocks. F-A-I-T-H.
Yeah.
Himself. I-N. The sling was in his hand. J-N-S-U-S.
Wow.
He's a dead shot. Something has to happen. Let's go after that arthritis tonight. Father's prayer. May God give us.
Amen. Jesus.
She wants to be back out
there? No, she didn't say.
You want her to be back out there? Thank you, sister. Not because of that's what it is, because if that was in the Bible for Father, Son, and Holy Ghost, I believe that. I'd say like it is. I wouldn't want to be any different. I'm going to be responsible for that, you see. And I've got to say just the way that said it. Not to be different, but to be honest. Now, Father, we come for her love.
Yes, Jesus.
It's got arthritis, and here she wants her to be baptized in the name of the Lord Jesus. For that is the entrance. That's the open gate. That's where Joshua opened up one path that crossed over into the promised land. There wasn't two or three places opened up. There was just one.
Yes.
Peter, on the day of Pentecost, when the church was first inaugurated, opened up a path. Said, repent, every one of you, and be baptized in the name of Jesus Christ.
Yes, amen.
Never did they vary from that same path. Each one crossed into the promised land. Some of them were trying to get across way down at another ford. And Paul said to them, unto what was you baptized? Where are you trying to cross at? And they said, down here where John was. He said, well, John only pointed to the time and the place. And then when they heard this, they were baptized at the right ford. And they went across and received the Holy Spirit from it. Granted to our sister and her loved one, in the name of Jesus Christ.
Amen.
Brother Lyle?
Well, he didn't really fight me.
Oh,
you remember up there when you
how many of you remembers of just before this ministry was confirmed to me and me being fishing with a man one day down to a river, a lake, and I catch some little fishes and the Holy Spirit came up on me. There was this man is a Jehovah Witness. Was. His brother's here somewhere, Banks Woods, he's in here somewhere, which is my neighbor. This is Lyle. And these people were Jehovah Witness. And they said one day when we was fishing down there, after this boy got converted, I told him there was something in his life, Mark, what taking place and all about it, which he just now told me, and he just now got it out of his life. That's right, whatever it was. It's exactly right. His father was the one that was a reader. Is that your reader? And he and his wife both was baptized. Jehovah's Witnesses in the name of Jesus Christ here in the pool. And this man was sitting by me, my brother. Banks, where are you? Is he inside?
Right back in the corner.
Back in the corner, yes. And we were fishing. And brother, my little boy had killed, I thought he killed a kitten a few days before. That little old mother cat had a bunch of little kittens and he picked it up and dropped it. And I thought, and I said, the Lord is going to raise a little life, the day before. Is that right, Mom? Sitting up in a cold. And I said, that's thus saith the Lord. And we fished all night. We caught nothing. The next morning, we were fishing back in a little cove for some bluegill, that small fish. And Brother Lyle had a big pole, and he let a little bluegill swallow it, the big hook he had. So when he pulled it out, the little string was all the way down, the big hook in the little bluegill's belly. And when he pulled it out, he just had to pull the entrails and everything else out of the little bluegill gills. And I just pulled it all out because the big hook had got caught down in the fish's belly. And when he did, he threw it out on the water, and it just quivered four or five times, and that was it, because his entrails and gills was hanging out of his mouth. And he floated around there for about a half hour, floated back up into the bushes, and I was sitting there fishing, and all of a sudden the Holy Spirit comes. He said, speak to that fish. I said, little fishy, Jesus Christ gives you your life again. And that little fish laying dead on the water turned over on his side and went out into the water. Brother Lyle and Brother Wood were sitting present. Brother Lyle said, Brother Brandon, that meant for me because I said to the little, I can tell him what he said. He said, when he pulled the entrails out of him and threw him out there, he said, you shot your last one. It was like that. So God, he said, it meant me. And I said, no, Brother Lyle, that wasn't it. Brother Banks back there said, how many people in this world, how many thousands would love to be standing where we're standing right now to see the power of God come down and perform something like that? In other words, like I believe we all felt like Peter did, it's good to be here, let's build three tabernacles. Now, Brother Lyle, you're aligned with the Holy Spirit now. You've left Egypt. The garlic pots and the filth of the world is left behind. They're standing down to the Jordan bank now, just across Yonah. May God take you over.
Yes.
Almighty God, here's your trophy. He sure was in an awful fix, Lord. But my heart went for him. Our prayers have struck the very killing blow, Yonah. The very thing that held him has gone from him. It's been smashed, and now he's walking down to the Jordan. Take him to the promised land, Lord, and seal him among the people.
Yes,
but on that glorious day when we shall meet down there, may I feel the embrace of his arms screaming, my precious brother.
Amen.
I can hold him. Bring Banks along with him, Lord, will you? Papa, Mama, and all of them.
Amen.
Sister and all that great family.
Yes.
May we all meet under, Lord. May every one of them be filled with the Holy Ghost. I pray in Jesus' name. Amen. Amen. You will receive it, brother. God bless you, brother. Yes, brother. There's someone dying on a long distance call, and I'll turn the service to Brother Neville. Won't you?
Great and wonderful day in the Lord. God has done some wonderful things for us today. My expectations are fully met. Let us stand together to our feet. Remember the service then Wednesday night. Be praying much, all dissatisfied. Uncertain hearts, be much in contact with God. The time is at hand.
Yes.
Now is the time. Today is the day of salvation. God bless each and every one of you visitors and people from distances. Our prayer is that God shall give you journeying mercy back to your places of abode. Nice to have had you with us. And pray for us as you go that the Lord will bless in this place too. Our Heavenly Father, as your servant has come tonight to do the office work of thy servant and prophet, standing in between the gap, making up the hedge, coming to us with the burning passion of thy servant as baptized with the Holy Ghost and given the office of prophet to speak to this generation. Help us today and tonight to receive the message that comes to us, Lord, the exhortation to be prepared. Bless each and every one that goes from the doors of this building tonight. May the sickness that's upon us that we know nothing about, may your blessed grace and power preserve and protect and heal us and keep us until that time when you're ready to transfer us to the other side. Bless all the discouraged and disappointed, the fearful, and those who are weak. God, we pray tonight for a special visitation, Holy Ghost benediction to rest upon each wayfarer, each pilgrim, each stranger in our gates, each one who goes out the door tonight. May that veil covering of blood from the cross of Calvary sufficiently cover and provide. Heal us when we're sick. Keep us by thy mighty power. Anoint us for service. Let us walk in love before thee all the days of our life. And we'll praise thee for this, for we ask it in Jesus Christ's name and for his sake. Amen. And God bless you. And we're happy to have had you. Shake hands with one another.
Just daydream on off for a single year.
Amen. So we sent the rock of faith. So I sent prayer after him. In the name of Jesus Christ. The land goes down on the cross of the death on Jesus Christ. All breath, all pulse, all respiration. All making my second to God. God from the
grave. Jesus leading the way there with the prayer.
This is still open?
Yes.
Can I have your attention? Well, the man of vengeance, a preacher up in Indiana, was preaching, dropped down in the pulpit just about an hour ago. While he was preaching, fell forward and died in the pulpit. A noted evangelist, a preaching up here in Indiana, a pastor just called me. He died while preaching under the anointing of the Spirit, fell forward, his eyes set, his respiration left him, he's pronounced dead, been laying dead for an hour, and something told him to call the church and have me to pray. So I sent prayer to bring him back in the name of the Lord Jesus.
Amen.
May you join with me by faith that it won't miss the target.
Amen.
And touch it and bring it back. Thank you.
Praise God.
God be with you. I'll see you Wednesday night. New people from Georgia and around. Bye bye. God be with you. Brother Pat.
We got some fire seats lined up. Are you having any bums and seeds?
I'm not going to ask you. I'm not going to ask you.
Thank you.
in the car to get there. We feel all the good. We just have fun. We still want to be so good. Oh, is that fine? So nice. Is this where we live? Yes. How
do
you do? How are you doing?
This is my little mama.
Yes. What's her name?
My little mama.
Your little mama. Well, she sure looks like
she's been the one for
yeah, it's fine. They got a special place for little mamas across the river. Did you hear this one? The vision, you know. It was so realistic. I'm so glad you're here. You're doing real good, sister. God bless you and your husband and your children. Bye, honey. God bless you.
I'll tell you how much it's nice to go in and worship me with you today.
Thank you, sir. Thank you. I'm so glad you were here. Enjoy being with you and worshiping with you too.